വിസിഡി നമ്പർ 148, കേസറ്റ് നമ്പർ 619, ഇന്ദ്രപ്രസ്, ഗോരഖ്പൂർ, ഉദയപൂർ പാട്ടി. മുരളി തീയതി 7/8/1965. വ്യാഖ്യാന തീയതി 15/6/2004.
फरीदाबाद की तपाशाला में 7/8/65.
ഫരീദാബാദ് ഗീതാ പാഠശാലയിൽ മുരളി നടക്കുകയായിരുന്നു 7/8/1965. അതിൽ രണ്ടാമത്തെ പേജിൽ പറയുകയാണ്, ഈ ലക്ഷ്മി നാരായണൻ ഭഗവാൻ ഭഗവതി ആയിരുന്നു. ശരി, ലക്ഷ്മി നാരായണനും ഭഗവാൻ ഭഗവതി ആയിരുന്നു. ബാക്കി പുനർജന്മം എടുക്കുന്നവർ ആരാണ്?
ഭഗവാൻ അജന്മകർത്താ ഭോക്താ കഹാ ജാതാ ഹൈ.
എന്തുകൊണ്ടെന്നാൽ ഭഗവാനെ അജന്മ അകർത്ത അഭോക്താവ് എന്ന് പറയുന്നു. അവർ ജനന മരണ ചക്രത്തിൽ വരുന്നതേയില്ല.
ജ്യോതി ബിന്ദു നിരാകാര സേവകാ കിസി സേ കോയി ഹിസാബ് കിതാബ് കർമ്മോ കാ ഭി ലേൻ ദേൻ നഹീ ഹൈ.
പിന്നെ ആ നിരാകാര ജ്യോതിർബിന്ദു ശിവന് ആരടുത്തുമായിട്ട് യാതൊരുവിധ കർമ്മത്തിന്റെ കണക്കുകളില്ല, കർമ്മത്തിന്റെയും കൊടുക്കൽ വാങ്ങലുകൾ ഇല്ല. കർമ്മബന്ധനത്തിൽ വരാൻ വേണ്ടി അപ്പോൾ പുനർജന്മം എടുക്കുന്നവർ ആരൊക്കെയാണ്? ഇത് ആരുടെ ബുദ്ധിയിലും ഇരിക്കുന്നില്ല.
राम सीता को भी भगवान भगवती कह देते हैं, शंकर पार्वती को भी भगवान भगवती कह देते हैं.
രാമനെയും സീതയെയും ഭഗവാൻ ഭഗവതി എന്ന് പറയുന്നു, ശങ്കർ പാർവതിയെയും ഭഗവാൻ ഭഗവതി എന്ന് പറയുന്നു.
फिर पुनर्जन्म लेने वाले कौन?
പിന്നെ പുനർജന്മം എടുക്കുന്നവർ ആരാണ്?
ये किसकी बुद्धि में बैठा नहीं है.
ഇത് ആരുടെയും ബുദ്ധിയിൽ ഇരിക്കുന്നില്ല.
बाप बैठ समझाते.
അച്ഛൻ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്. അർത്ഥം, ഏതൊക്കെ നമ്മൾ ബിന്ദു ബിന്ദു ആത്മാക്കളുടെ അച്ഛനുണ്ടോ,
ശിവജ്യോതി ബിന്ദു,
ശിവജ്യോതി ബിന്ദു, അവർ തന്നെ ഏതോ ഒരു ശരീരത്തിൽ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്. ഏതുപോലെ ഗീതയിൽ പറഞ്ഞിരിക്കുന്നു പ്രവേശ്ടും എന്ന്, ഞാൻ പ്രവേശിക്കാൻ യോഗ്യനാണ്. ഏതുപോലെ മറ്റാത്മാക്കൾ പ്രവേശിക്കുന്നു ആരുടെയെങ്കിലും ശരീരത്തിൽ, എന്നിട്ട് നല്ലതോ മോശമോ ആയ പാട്ട് ചെയ്യുന്നു. അതേപോലെ എനിക്കും ഏതെങ്കിലും ശരീരത്തിൽ പ്രവേശിച്ച് പാട്ട് ചെയ്യാനാകും.
ലക്ഷ്മി നാരായണ ഹോ, രാമ സീത ഹോ, ശങ്കർ പാർവതി ഹോ,
അപ്പോൾ അച്ഛൻ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്, ലക്ഷ്മി നാരായണൻ എന്ന് പറയൂ, രാമൻ സീത എന്ന് പറയൂ, ശങ്കരൻ പാർവതി എന്ന് പറയൂ, അവർക്ക് പുനർജന്മം എടുക്കേണ്ടി വരുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ ദേവതകളാണ്. ദേവതമാർ എപ്പോഴാണോ നല്ല കർമ്മം ചെയ്യുന്നത് അപ്പോൾ അവർ ദേവതയാകുന്നു.
और देवता की कोट से सुख भोगते भोगते जब नीचे गिरते हैं.
എപ്പോഴാണോ ദേവതയിൽ നിന്നും താഴെ ഇറങ്ങി സുഖം ഭോഗിച്ച് ഭോഗിച്ച് ദേവതയുടെ പദവിയിൽ നിന്നും താഴെ ഇറങ്ങുന്നത്,
മനുഷ്യ ബൻ ജാതെ,
അപ്പോൾ മനുഷ്യരാകുന്നു.
न नर अर्जुन और नारी लक्ष्मी नारी द्रौपदी जैसी
नर अर्जुन अदेपोले नारी द्रौपदीये पोले
नर और नारी
नरनुम नारियुम
दोनों मिलकर के जब पुरुषार्थ करते हैं तो नर से नारायण और नारी से लक्ष्मी बन जाते हैं
രണ്ടു പേരും ചേർന്ന് പുരുഷാർത്ഥം ചെയ്യുമ്പോൾ നരനിൽ നിന്ന് നാരായണനും നാരിയിൽ നിന്ന് ലക്ഷ്മിയുമായി മാറുന്നു അപ്പോൾ ഇത് പുനർജന്മം എടുക്കുന്ന ആത്മാക്കളുടെ കാര്യമാണ് ഞാൻ ഏതാണോ നിരാകാര പരംബ്രഹ്മ പരമേശ്വരൻ അവർ ഒരിക്കലും പുനർജന്മത്തിൽ വരുന്നില്ല അർത്ഥം ഗർഭത്തിൽ നിന്ന് ജന്മം എടുക്കുന്നില്ല എന്റെ ദിവ്യ ജന്മമാണ് ഞാൻ ഗർഭത്തിൽ പ്രവേശിക്കാതെ ഏതെങ്കിലും ശരീരത്തിൽ പ്രവേശിച്ച് തന്റെ പാട്ട് ചെയ്യുന്നു ലക്ഷ്മി നാരായണൻ സത്യുഗത്തിൽ സൂര്യവംശി ആയിരുന്നു
ചന്ദ്രവംശി ബനെ
പിന്നീട് ചന്ദ്രവംശിയായി
അനേക ജന്മ ലേത്തെ ലേത്തെ ആത്മാക്കി
അനേക ജന്മം എടുത്തെടുത്ത് ആത്മാവിന്റെ കല കുറഞ്ഞു പോവുകയാണ് സത്യുഗത്തിൽ 16 കല സമ്പൂർണനാണ് ത്രേതായുഗത്തിൽ 2 കല കുറയുന്നു ദ്വാപരയുഗത്തിൽ ദ്വൈതവാദം കാരണം വളരെ തീവ്രതയോടെ കുറഞ്ഞ കലയാകുന്നു ഏതുപോലെ ബീജമുണ്ട് അത് പലതവണ വിതയ്ക്കുമ്പോൾ അതിന്റെ ശക്തി ക്�ഷീണിച്ചു പോകുന്നു ഏതൊരു പരിഷ്കൃത ബീജമാണെങ്കിലും ആദ്യം അത് അധികം തന്നെ ദാനം തരുന്നു അധിക ഫലം തരുന്നു രണ്ടാമത് അതിനെ വിതയ്ക്കുമ്പോൾ ആദ്യത്തെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ഫലം തരുന്നു അതിന്റെ ചെടിയും വളരെ ചെറുതായി മാറുന്നു അതേപോലെ തന്നെ ഈ ജ്യോതി ബിന്ദു ബിന്ദു ആത്മാക്കളുണ്ട് അവർ പരംപിതാ പരമാത്മാ ശിവന്റെ സന്താനങ്ങളാണ് അച്ഛന്റെയും കുട്ടിയുടെയും രൂപം ഒരേപോലെയാണ് സർപ്പത്തിന്റെ അച്ഛൻ സർപ്പത്തെ പോലെ തന്നെ നീണ്ടിട്ടായിരിക്കും ഉണ്ടാവുക ആനയുടെ അച്ഛനും ആനയെ പോലെ തടിച്ചിട്ടും കൊഴുത്തിട്ടുമായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ ബിന്ദു ബിന്ദു ആത്മാക്കൾ ആരുടെ സ്മാരകമാണോ ജ്യോതി ബിന്ദു മസ്തകത്തിൽ പൊട്ടു തൊടാറുണ്ട് അഥവാ സ്മൃതിയിൽ സ്ഥിരമായിരിക്കുന്നതിന്റെ അടയാളമായിട്ട് കുറി തൊടുന്നുണ്ട് ആ ജ്യോതി ബിന്ദു ആത്മാക്കളും പരംപിതാ പരമാത്മാ ശിവനെ പോലെ ജ്യോതി ബിന്ദു ആണ്
ശിവ ബാപ് കോ യാദ് കർനെ കേ ലിയേ ഭക്തി മാർഗ് മേ ഋഷിയോ മുനിയോ നേ ഉസ് ജ്യോതി ബിന്ദു കാ ബഡാ ആകാർ ശിവലിംഗ ബനായി ദിയ
ഇപ്പോൾ ശിവ ബാപ്പിനെ ഓർമ്മിക്കുന്നതിനു വേണ്ടി ഭക്തി മാർഗത്തിൽ ഋഷിമാരും മുനിമാരും ആ ജ്യോതി ബിന്ദുവിന്റെ വലിയ ആകൃതി ശിവലിംഗം ഉണ്ടാക്കിയിരിക്കുന്നു ആ ശിവലിംഗം കേവലം ഭാരതത്തിൽ മാത്രമല്ല പൂജിക്കുന്നത്
വിദേശവും
വിദേശങ്ങളിലും എവിടെയാണോ കുഴിയുണ്ടാക്കിയത് ഖനനം ചെയ്തത് അത് ഗ്രീസിലായാലും മെസൊപ്പൊട്ടേമിയയിലായാലും
മോഹൻജൊദാരോ ഹഡപ്പ ഖുദായിമേ ഹുയി ഹോ
മോഹൻജൊദാരോ ഹഡപ്പയിലായാലും
ഹർ ജഗ വോ 5000 4000 വർഷ പുരാനെ ശിവലിംഗ് മിലെ
എല്ലാ സ്ഥലത്തും ആ 5000 വർഷം അതേപോലെ 4000 വർഷം പഴക്കമുള്ള ശിവലിംഗം കിട്ടിയിട്ടുണ്ട് അത് അവരുടെ സ്മാരകമായിട്ട് ഇന്നും നിലനിർത്തുകയാണ് അതായത് ആ ജ്യോതിബിന്ദുവിന്റെ വലിയ ആകൃതി ശിവലിംഗം വളരെ പഴയ കാലത്ത് തന്നെ പൂജ ചെയ്തു വരുന്നു അപ്പോൾ അവർ ജനന മരണ ചക്രത്തിൽ വരുന്നില്ല പുനർജന്മത്തിൽ വരുന്നില്ല ഇനി അവരും ജനന മരണ ചക്രത്തിൽ വരികയാണെങ്കിൽ നമ്മൾ ജനന മരണ ചക്രത്തിൽ വരുന്ന ആത്മാക്കളെ മോചിപ്പിക്കാൻ വേണ്ടി ഈ ലോകത്തിൽ ആരും തന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് അവർ വേറിട്ട് തന്നെ ആത്മാവാണ്
ബാക്കി ലക്ഷ്മി നാരായണ രാമ സീത ശങ്കർ പാർവതി
ബാക്കി ലക്ഷ്മി നാരായണൻ രാമനും സീതയും ശങ്കരനും പാർവതിയും ഇവരെല്ലാം തന്നെ ദേവതമാരാണ് അവർ ആരാണോ നല്ല കർമ്മം ചെയ്ത് ദേവതമാരാകുന്നത് സുഖം ഭോഗിച്ച് ഭോഗിച്ച് താഴെ ഇറങ്ങുന്നു അപ്പോൾ മനുഷ്യരാകുന്നു അതേപോലെ കൂട്ടുകെട്ടിൽ വന്ന് അവർ രാക്ഷസനെ പോലെ ആയിത്തീരുന്നു മനുഷ്യൻ നല്ല കർമ്മം ചെയ്യുമ്പോൾ നരനിൽ നിന്ന് നാരായണനാകുന്നു മോശമായ കർമ്മം ചെയ്യുമ്പോൾ രാക്ഷസനാകുന്നു ബാക്കി രാക്ഷസന്മാരുടെ വേറിട്ട ഒരു യോനിയൊന്നുമില്ല ദേവയോനി എന്നാണ് പറയുന്നത് ദേവയോനിയുടെ അർത്ഥം തന്നെ എന്താണ് ആരുടെ ഉള്ളിലാണോ ദിവ്യത നിറഞ്ഞിരിക്കുന്നത് അവരെയാണ് ദേവയോനി എന്ന് പറയുന്നത് ആരാണോ മറ്റുള്ളവർക്ക് സുഖം കൊടുക്കുന്നവരാകുന്നത് സുഖം എടുക്കുന്നതിന്റെ ആഗ്രഹം വെക്കുന്നവരാകരുത് ഇച്ഛാമാത്രം അവിദ്യയുടെ സ്റ്റേജിലുള്ളവരായിരിക്കണം അവരെയാണ് നാരായണനെ പോലെ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ പരമാത്മാ ഗീതയിൽ തന്നിട്ടുണ്ട് അല്ലയോ അർജുന നീ അങ്ങനത്തെ കർമ്മം ചെയ്യൂ ഏതിലൂടെയാണോ നീ നരനിൽ നിന്ന് നാരായണനാവുന്നത് അതേപോലെ നാരി ദ്രൗപദി നീ അങ്ങനത്തെ കർമ്മം ചെയ്യൂ ഏതിലൂടെയാണോ നീ നാരിയിൽ നിന്ന് ലക്ഷ്മിയാകുന്നത് വാസ്തവത്തിൽ നമ്മൾ തന്നെയാണ് ആദ്യം സത്യയുഗത്തിൽ സൂര്യവംശികളാകുന്നത് ത്രേതായുഗത്തിൽ ചന്ദ്രവംശിയാകുന്നത് ദ്വാപരയുഗത്തിൽ വൈശ്യവംശരാകുന്നത് പിന്നെ കലിയുഗത്തിൽ വന്ന് എല്ലാവരും തന്നെ ശൂദ്രവംശികളാകുന്നു പരമാത്മാ വന്ന് ഈ കാര്യങ്ങളൊന്നും പുതിയതായിട്ടല്ല പറയുന്നത്
ശാസ്ത്രം മേ ബി മനുഷ്യ ഗുരുവോ നെ ലിഖാ ഹുവ ഹൈ
ശാസ്ത്രങ്ങളിലും മനുഷ്യ ഗുരുക്കന്മാർ എഴുതിയിട്ടുണ്ട്
ആസേ 400-500 സാൽ പഹലേ തുളസിദാസ് ജി നെ ആകർക്കെ ലിഖ് ദിയ
ഇന്നേക്ക് 400-500 വർഷത്തിന് മുന്നേ തുളസിദാസ് വന്ന് ഈ കാര്യം എഴുതി
ഭയ ഭരണ ശങ്കര സഭേ सब जातियां वर्ण संकर हो गई
भये वर्ण संकर सबे एल्ला जातियुम वर्ण संकरनाय मारी
माने सब शूद्र हो गए
अर्थम एल्लावर शूद्रराय
इस दुनिया में कोई ब्राह्मण देवता नहीं रहा
ई लोकतिल आरन तन्ने ब्राह्मण देवता इल्ला
ब्राह्मणों को देवता कहा जाता है
ब्राह्मणने देवता എന്നാണ് പറയുന്നത്
ब्रह्मा की औलाद को ब्राह्मण कहा जाता
है ब्रह्माविंदे संदानतियाण ब्राह्मण എന്നു പറയുന്നത്
जैसे विष्णु की औलाद को या विष्णु के फॉलोअर्स को वैष्णव कहते हैं
ഏതു പോലെ വിഷ്ണുവിന്റെ സന്താനത്തെ അല്ല വിഷ്ണുവിന്റെ ഫോളോവേഴ്സിനെ വൈഷ്ണവൻ എന്ന് പറയുന്നു
शिव की औलाद को शिव के फॉलोअर्स को शैव कहते हैं
शिवന്റെ സന്താനത്തെ शिवന്റെ ഫോളോവേഴ്സിനെ ശൈവൻ എന്ന് പറയുന്നു
ബ്രഹ്മാ കേ ഫോളോവേഴ്സ് കോ ബ്രഹ്മസമാജി കഹതെ ഹൈ
ബ്രഹ്മാവിന്റെ ഫോളോവേഴ്സിനെ ബ്രഹ്മസമാജി എന്ന് പറയുന്നു
तो ऐसे ही ब्रह्मा की औलाद जो ब्राह्मण कहे जाते हैं
അതേപോലെ തന്നെ ബ്രഹ്മാവിന്റെ സന്താനം ഏതാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്
तो बच्चे के अर्थ में एक मात्रा बढ़ जाती
അപ്പോൾ കുട്ടിയുടെ അർത്ഥത്തിൽ ഒരു മാത്ര വർദ്ധിക്കുകയാണ്
ബ്രഹ്മാ സേ ബ്രാഹ്മണ വിഷ്ണു സേ വൈഷ്ണവ ശിവ സേ ശൈവ
ബ്രഹ്മയിൽ നിന്ന് ബ്രാഹ്മണൻ വിഷ്ണുവിൽ നിന്ന് വൈഷ്ണവ ശിവനിൽ നിന്ന് ശൈവൻ ശൈവ സമ്പ്രദായം
तो यहां भी ऐसे ही है
അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ്
ബ്രഹ്മാ മുഖവംശാവലി जो होते हैं वो सिर्फ कलयुग के अंत में आकर के बनते हैं जब ब्रह्मा के द्वारा सृष्टि रची जाती
है ब्रह्मा മുഖവംശാവലി അവർ കലിയുഗത്തിന്റെ അന്ത്യത്തിലാണ് ആകുന്നത് എപ്പോഴാണോ ബ്രഹ്മാവിലൂടെ സൃഷ്ടി രചിക്കുന്നത്
ഈ സൃഷ്ടി जब बहुत ही तमो प्रधान हो जाती है तो एक तरफ परमात्मा आकर के इस तामसी सृष्टि के विनाश के लिए
എപ്പോഴാണോ ഈ സൃഷ്ടി വളരെ അധികം തമോപ്രധാനമാകുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് പരമാത്മാ വന്ന് താമസീ സൃഷ്ടിയെ വിനാശമാക്കുന്നതിന് വേണ്ടി
हर हर बम बम का जो भारतीय नारा प्रसिद्ध है
हर हर बम बम എന്ന ഭാരതീയ മുദ്രാവാക്യം പ്രസിദ്ധമാണ്
शंकर की मूर्ति के द्वारा कार्य कराने के लिए सन्नद्ध हो जाता है
ശങ്കരന്റെ മൂർത്തിയിലൂടെ കാര്യം ചെയ്യുന്നതിനു വേണ്ടി സന്നദ്ധരാകുന്നു
और दूसरी ओर ब्रह्मा के द्वारा नई सृष्टि रचने के लिए सूत्रों को ब्राह्मण बनाने का कार्य शुरू करता है
പിന്നീട് രണ്ടാമത്തെ ഭാഗത്തെ ബ്രഹ്മാവിലൂടെ പുതിയ സൃഷ്ടിയെ രചിക്കുന്നതിനു വേണ്ടി ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനാക്കുന്ന കാര്യം ആരംഭിക്കുന്നു
आज से 65-67 साल पहले एटमिक एनर्जी का भी नाम निशान नहीं था
ഇന്നേക്ക് 65-67 വർഷത്തിനു മുന്നേ ആറ്റമിക് എനർജിയുടെ പേരോ അടയാളമോ ഉണ്ടായിരുന്നില്ല
और ढेर के ढेर जो भगवान आए हुए हैं भगवान बन करके बैठे हुए हैं इस भारतवर्ष में वो भी नहीं थे
അതേപോലെ अनेകം भगवान ആയിട്ട് ഈ ഭാരതവർഷത്തിൽ ഇരിക്കുന്നു അവരും ഉണ്ടായിരുന്നില്ല
जब सच्चा हीरा आता है तो नकली हीरे भी बनाए जाते हैं
എപ്പോഴാണോ സത്യമായിട്ടുള്ള വജ്രം വരുന്നത് അപ്പോൾ കൃത്രിമമായിട്ടുള്ള വജ്രവും ഉണ്ടാക്കുന്നു
67 साल पहले 1936 में जब सारे भारतवासियों की एक ही आवाज थी हे पतित पावन आओ गांधी जी के साथ मिलकर के एक आवाज से
67 വർഷത്തിനു മുന്നേ 1936 ൽ എപ്പോഴാണോ ഭാരതവാസികൾ ഒരേ ഒരു ശബ്ദം ഉയർത്തിയത് ഹേ പതിത പാവന വരൂ ഗാന്ധിജിയോടൊപ്പം ചേർന്ന് ഈ ഒരു ശബ്ദം ഉയർത്തി
വൈബ്രേഷൻ से परमात्मा को खींच रहे थे
വൈബ്രേഷൻ ലൂടെ പരമാത്മാവിനെ വലിക്കുകയായിരുന്നു ആ സമയത്ത് അവർ അറിയാതെ തന്നെ പരമാത്മാവ് ഈ സൃഷ്ടിയിൽ വന്നു കഴിഞ്ഞിരുന്നു. വന്നിട്ട് അവർ രണ്ട് കാര്യവും ഈ സൃഷ്ടിയിൽ ആരംഭിച്ചു. ഒരു ഭാഗത്ത് ആറ്റമിക് എനർജിയുടെ നിർമ്മാണം ആരംഭിച്ചു. ആ സമയത്ത് ഒരു പേരോ അടയാളമോ ഉണ്ടായിരുന്നില്ല. അതായത് ആറ്റം ബോംബ് എന്തായിരുന്നു സാധനം എന്ന്.
ഭാരതീയ പരമ്പര
എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഭാരതീയ പരമ്പരയിൽ ശങ്കറിന്റെ പേരിനൊപ്പമാണ് ഹര ഹര ബം ബം എന്ന ശബ്ദം ചേർന്നിരിക്കുന്നത്, യോജിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബോംബിലൂടെ ഈ മുഴുവൻ അശാന്ത സൃഷ്ടിയെയും ശാന്തരാക്കുന്നു. ആ കാര്യവും ആരംഭിച്ചു. പിന്നെ മറുഭാഗത്ത് ബ്രഹ്മാവിലൂടെ സിന്ധ് ഹൈദരാബാദിൽ പ്രത്യക്ഷ രൂപത്തിൽ സ്ഥാപനയും ഉണ്ടായി. അതിന്റെ ഫൗണ്ടേഷൻ കൽക്കത്തയിലാണ് ആരംഭിച്ചത്. അവിടെ ഇന്നും സൃഷ്ടി വൃക്ഷത്തിന്റെ സ്മാരകമായി ബനിയൻ ട്രീ, വടവൃക്ഷം നിൽക്കുന്നു. സൃഷ്ടി വൃക്ഷത്തെ പറ്റി ഗീതയിലും പറഞ്ഞിരിക്കുന്നു.
അശ്വത്ഥം ആഹുരവ്യയം,
അശ്വത്ഥം പ്രാഹുരവ്യയം. ഈ സൃഷ്ടി തലകീഴായ ഒരു വൃക്ഷമാണ്. അതിന്റെ സ്മാരകമായി ആ വൃക്ഷത്തെ അവിടെ ഗംഗാസാഗരത്തിന്റെ തീരത്ത് കാണിച്ചിരിക്കുന്നു. അതിൽ ദേവീ ദേവത സനാതന ധർമ്മത്തിന്റെ മുഖ്യ വേര്, അതേപോലെ മുഖ്യ തായ്തടി ലോപമായിരിക്കുന്നു, ജീർണിച്ചിരിക്കുന്നു. എവിടെയാണോ മുഴുവൻ സൃഷ്ടിയുടെയും വസുദേവ കുടുംബകം എന്ന പ്രാക്ടിക്കൽ രൂപമുണ്ടായിരുന്നത്. ലോകത്തിൽ ഒരേ ഒരു രാജാവാണ് ഉണ്ടായിരുന്നത്, ഒരേ ഒരു രാജ്യമായിരുന്നു ഉണ്ടായിരുന്നത്, ഒരേ ഒരു ധർമ്മമായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ ഒരേ ഒരു ദേവി പരിവാരമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നേക്ക് 2500 വർഷത്തിനു മുന്നേ ദ്വാപര യുഗത്തിൽ ദ്വൈതം വ്യാപിപ്പിക്കുന്ന മറ്റു മറ്റു ധർമ്മപിതാക്കൾ വന്നു. ഇന്നേക്ക് 2500 വർഷത്തിനു മുന്നേ
ഇസ്ലാം ധർമ്മ സ്ഥാപന,
ഏതുപോലെ ഇബ്രാഹിമിലൂടെ ഇസ്ലാം ധർമ്മം സ്ഥാപിച്ചു, ബുദ്ധനിലൂടെ ബുദ്ധധർമ്മം സ്ഥാപിതമായി, 2000 വർഷത്തിന് മുന്നേ ക്രൈസ്റ്റിലൂടെ ക്രിസ്ത്യൻ ധർമ്മം സ്ഥാപിതമായി, പിന്നെ ഏതാണോ സനാതന ധർമ്മത്തിന്റെ മര്യാദകൾ അതെല്ലാം തകർത്തു കളഞ്ഞു. ആ ദ്വൈതവാദം വരുന്നത് കാരണം അപ്പോൾ ലോകത്തിൽ രണ്ട് രണ്ട് ധർമ്മം, രണ്ടിൽ നിന്ന് നാല് ധർമ്മം, രണ്ട് രണ്ട് രാജ്യം, നാല് നാല് രാജ്യം, ആ രാജ്യങ്ങളുടെ സംഖ്യ അങ്ങനെ വർദ്ധിച്ചു വന്നു.
ധർമ്മ സംഖ്യാവി ബർത്തി ചലികൈ,
ധർമ്മത്തിന്റെ സംഖ്യയും വർദ്ധിച്ചു വന്നു.
മതമതാന്തര കി ബി സംഖ്യ ബർത്തി ചലികൈ,
അതേപോലെ മതമതാന്തരങ്ങളുടെ സംഖ്യയും വർദ്ധിച്ചു വന്നു.
ഔർ കുല ബി അനേക ഹോ ഗൈ,
പിന്നീട് അനേക കുലവും ഉണ്ടായി.
ജബ് അനേകത ബർത്തി ഹൈ തോ അശാന്തി ആതി,
അപ്പോൾ അനേകത വർദ്ധിക്കുമ്പോൾ അശാന്തിയും ഉണ്ടാകുന്നു.
ഔർ അശാന്തി കേ ബർത്തേ ബർത്തേ കലഹ കലേശ കാ യുഗ ആ ഗയാ,
അങ്ങനെ അനേകത വർദ്ധിച്ചു വർദ്ധിച്ച് അശാന്തിയുടെ ലോകമായി, കലഹ ക്ലേശങ്ങളുടെ യുഗമായി മാറി.
ജബ് സൃഷ്ടി മേ സഭീ ധർമ്മ പിതായ ആകർ കേ അപ്ന അപ്ന കരിഷ്മ ദിഖാ കർകേ ചലേ ജാതേ,
ഇപ്പോഴാണോ ഈ സൃഷ്ടിയിൽ എല്ലാ ധർമ്മപിതാക്കളും തന്റെ തന്റെ അത്ഭുതം കാണിച്ച് തിരിച്ചു പോകുന്നത്? പിന്നെ ഈ ലോകം ചരിത്രത്തിന്റെ ആധാരത്തിൽ താഴെ വീഴുകയാണ് ചെയ്യുന്നത്.
ദൈവീ ചരിത്ര ബിഗഡ് കർക്കേ ആസുരി രാക്ഷസി ചരിത്ര ബൻതേ ജാതേ ഹൈ മനുഷ്യൻ,
മനുഷ്യരുടെ ദൈവീ ചരിത്രം മാറി മോശമായി, പിന്നീട് ആസുരീയ രാക്ഷസി ചരിത്രമായി മാറി. പിന്നീട് ആർക്കും തന്നെ ഒരു ആശയുമില്ല, അതായത് ഈ സൃഷ്ടി പരിവർത്തനമാകുമെന്ന്. എല്ലാവരും തന്നെ നിരാശരാകുന്നു.
ഭഗവാൻ ആട്ടെ,
അപ്പോഴാണ് ഭാരതത്തിൽ ഭഗവാൻ വരുന്നത്. പിന്നെ പറയുകയാണ്, കുട്ടികളെ, ഞാൻ ഒരു നിരാകാര പരംബ്രഹ്മ പരമേശ്വരൻ, അങ്ങനെയുള്ളതാണ്. ആരാണോ ഈ സൃഷ്ടിയെ വന്ന് പരിവർത്തനമാക്കുന്നത്, കലിയുഗത്തെ മാറ്റി സത്യുഗമാക്കുന്നത്, അസത്യഖണ്ഡത്തിനെ സത്യഖണ്ഡമാക്കി മാറ്റുന്നു.
मैं पुनर्जन्म नहीं लेता हूं,
ഞാൻ പുനർജന്മം എടുക്കുന്നില്ല.
और बाकी जितने देवता हैं, चाहे राधा कृष्ण हो, चाहे राम सीता हो, चाहे लक्ष्मी नारायण हो, वो सब पुनर्जन्म में आते रहते.
बाकी ഏതൊക്കെ ദേവി ദേവതമാരുണ്ടോ, അത് രാധാകൃഷ്ണനായാലും, അത് രാമൻ സീതയായാലും, അല്ല ലക്ഷ്മി നാരായണ ആയാലും, അവരെല്ലാം പുനർജന്മത്തിൽ വരുന്നു.
पुनर्जन्म में आते आते जिंदगी के सुख भोगते भोगते आत्मा रूपी बीज कमजोर होता जाता है.
पुनर्जन्म എടുത്തെടുത്തെ പുനർജന്മത്തിൽ വന്നു വന്ന് ജീവിതത്തിലെ സുഖം ഭോഗിച്ച് ഭോഗിച്ച് ആത്മാരൂപി ബീജം ദുർബലമാകുന്നു.
इसका मिसाल है आज से 400 साल 500 साल पहले മഹാരാണാ പ്രതാപ് കി തൽവാർ ആജ് ഭി മ്യൂസിയം മേ രഖി ഹുയി ഹൈ.
ഇതിന്റെ ഉദാഹരണമാണ്, ഇന്നേക്ക് 400-500 വർഷത്തിനു മുന്നേ മഹാരാണാ പ്രതാപിന്റെ ഏതൊരു വാളാണോ ഇന്ന് മ്യൂസിയത്തിൽ വെച്ചിരിക്കുന്നുണ്ട്. നാം സാമാന്യ മനുഷ്യർക്ക് ആ വാളിനെ എടുക്കാൻ സാധിക്കില്ല. കാരണം അവരുടെ നീണ്ടതും കൊഴുത്തതുമായിട്ടുള്ള ശരീരമായിരുന്നു. ആ സമയം ആത്മാരൂപി ബീജത്തിൽ പവർ ഉണ്ടായിരുന്നു. അപ്പോൾ ശരീരരൂപി വൃക്ഷവും പവർഫുൾ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഭാരതവാസികളുടെ ശരീരം ആത്മാ തമോ പ്രധാനമായത് കാരണം താമസിയായി കഴിഞ്ഞു. കണ്ണെല്ലാം ഉള്ളോട്ട് പോയി, ശരീരം ഭംഗിരഹിതമായി, അതേപോലെ ആത്മ തമോ പ്രധാനമായത് കാരണം വികൃതി സുഖം ഭോഗിച്ച് ഭോഗിച്ച് നമ്മുടെ ആത്മാവിൽ വികൃതി വരുന്നത് കാരണം ശരീരവും ദുഃഖിയും രോഗിയും അതേപോലെ പ്രയാസമുള്ളതുമായി മാറി.
അഭി പരമാത്മാ ബാ പാ കർക്കേ ബതായേ രഹേ
ഇപ്പോൾ പരമാത്മ അച്ഛൻ വന്ന് പറയുകയാണ്, കുട്ടികളെ, ഏതൊക്കെ ദേവാത്മാക്കളുണ്ടോ, ദേവതമാരുണ്ടോ, അവർക്കൊക്കെ പുനർജന്മം എടുക്കണം.
पुनर्जन्म लेते लेते जब नीचे गिर जाते हैं फिर हम सो शूद्र सो ब्राह्मण बनते हैं।
പുനർജന്മം എടുത്തെടുത്ത് എപ്പോഴാണോ താഴെ ഇറങ്ങുന്നത് അപ്പോൾ നമ്മൾ തന്നെ ശൂദ്രനിൽ നിന്ന് ബ്രാഹ്മണനാകുന്നു. ബ്രാഹ്മണൻ പിന്നെ പരിവർത്തനമായി ദേവതയാകുന്നു. ഇപ്പോൾ പരമപിത പരമാത്മാ ബ്രഹ്മാവിനെ അഡാപ്റ്റ് ചെയ്ത് ദത്തെടുത്ത് ബ്രാഹ്മണനാക്കി.
ഭക്തിമാർക്കോ शास्त्रों की पढ़ाई पढ़ाने वाले मनुष्य गुरु तो ये समझते हैं कि ब्रह्मा ने मुंह से कोई आवाज निकाली होगी, हुआ किया होगा और ब्राह्मण मुख में से निकल पड़े।
ഭക്തി മാർഗത്തിലോ ശാസ്ത്രം പഠിപ്പിക്കുന്ന ആ മനുഷ്യ ഗുരുക്കന്മാരുണ്ട്, അവരെന്താണ് മനസ്സിലാക്കുന്നത്? ബ്രഹ്മാവിന്റെ മുഖത്തിൽ നിന്നും ശബ്ദം പുറത്തു വന്നു, ഹുവ എന്ന ശബ്ദം, അതിലൂടെ ബ്രാഹ്മണർ പുറത്തു വന്നു എന്ന്. അതുകൊണ്ട് ശാസ്ത്രത്തിൽ എഴുതിയിട്ടുണ്ട് ബ്രഹ്മാവിന്റെ മുഖത്തിലൂടെ ബ്രാഹ്മണൻ പുറത്തു വന്നു എന്ന്. സൃഷ്ടിയുടെ വിരാട് പുരുഷനുണ്ട്, അവരുടെ മുഖത്തിൽ നിന്നും ബ്രാഹ്മണൻ വന്നു എന്ന്.
ഭുജാവും സേ ക്ഷത്രിയ നിക്കലെ,
ഭുജങ്ങളിലൂടെ ക്ഷത്രിയൻ വന്നു എന്ന്.
ജംഘാവും സേ വേശ്യ നിക്കലെ,
തുടയിൽ നിന്ന് വേശൻ വന്നു എന്ന്.
और पांव से शूद्र,
അതേപോലെ കാലിൽ നിന്ന് ശൂദ്രൻ പുറത്തു വന്നു എന്ന്.
अब ये तो अंधश्रद्धा की बात हो गई, वास्तव में इसका गुह्यार्थ है।
ഇതൊക്കെ അന്ധവിശ്വാസത്തിന്റെ കാര്യമാണ്, വാസ്തവത്തിൽ ഇതിന്റെയും ഗുഹ്യാർത്ഥമുണ്ട്.
മനുഷ്യ സൃഷ്ടി या मनुष्य रूपी जो विराट स्वरूप है
മനുഷ്യ സൃഷ്ടി അഥവാ മനുഷ്യരൂപി ഏതാണോ വിരാട്ട സ്വരൂപമുള്ളത് അത് നാല് ഭാഗങ്ങളിൽ ഭാഗിച്ചിരിക്കുന്നു. ഏതിനെയാണോ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്ന് പറയുന്നത്. ഏതുപോലെ ഡ്രാമയുണ്ട്, നാടകമുണ്ട്, അതിൽ നാല് സീനാണുള്ളത്. അതേപോലെ വേൾഡ് ഡ്രാമ, അതിലും നാല് സീനാണ് അടങ്ങിയിരിക്കുന്നത്. സത്യയുഗവും ത്രേതായുഗവും ഉയർന്ന കല, പറക്കുന്ന കല, അതേപോലെ സുഖത്തിന്റെ യുഗമാണ്. ദ്വാപര കലിയുഗം വീഴുന്ന കലയാണ്, അതേപോലെ ദുഃഖത്തിന്റെ യുഗമാണ്.
ये रात से दिन और दिन से रात, ब्रह्मा की रात और ब्रह्मा का दिन शास्त्रों में गाया.
रात्रिल നിന്ന് പകൽ, അതേപോലെ പകൽ നിന്ന് രാത്രി, ഈ ബ്രഹ്മാവിന്റെ രാത്രിയും പകലും ശാസ്ത്രത്തിൽ ഇതിനെ പറ്റി മഹിമയുണ്ട്.
2000 വർഷ हम मनुष्य आत्माएं कोई ठोकर नहीं खाती.
2500 വർഷം വരെ നമ്മൾ മനുഷ്യ ആത്മാക്കൾ യാതൊരു വിധ ഉന്തും തള്ളും കൊള്ളുന്നില്ല.
और 2500 വർഷ द्वैतवाद आने के कारण, मनुष्य गुरुओं के चक्र में फंसने के कारण, कोई मंदिरों में भटकता है, कोई मस्जिदों में भटकता है, कोई गुरुद्वारों में भटकता है, ठोकरें ही ठोकरें खाते रहते.
2500 വർഷം ദ്വാപരയുഗത്തിൽ ദ്വൈതം കാരണം, മനുഷ്യ ഗുരുക്കന്മാരുടെ കുറുക്കിൽ വരുന്നത് കാരണം, ചിലർ അമ്പലങ്ങളിൽ അലിയുന്നു, ചിലർ മസ്ജിദിൽ അലിയുന്നു, ഗുരുദ്വാരയിൽ അലിയുന്നു, തള്ളു തന്നെ തള്ളുകൊള്ളുന്നു.
സത്യ തോ ഏക പരമാത്മാ ഹി ഹൈ,
ഒരു പരമാത്മ മാത്രമാണ് സത്യം.
പരമപിതാ പരമാത്മാ ശിവ കേ സിവായ ഇസ് ദുനിയാ മേ കോയി സത്യ നഹി.
പരമപിതാ പരമാത്മാ ശിവൻ അല്ലാതെ ഈ ലോകത്ത് ഒന്നും തന്നെ സത്യമായിട്ടില്ല.
സബ് സങ്കൽപ്പോ സേ കർമ്മ സേ വചൻ സേ
എല്ലാവരും തന്നെ തന്റെ സങ്കല്പത്തിലൂടെ, കർമ്മത്തിലൂടെ, വചനത്തിലൂടെ തന്റെ ജീവിതത്തെ അസത്യമായി തെളിയിക്കുന്നു.
പരമാത്മാ ബാപ് ആക്കി നമുക്ക് സത്യ ഖാന, സത്യ പെഹന്ന, സത്യ ബോളനാർമ്മ സിഖായ
ഇപ്പോൾ പരമാത്മാ അച്ഛൻ വന്ന് നമ്മൾക്ക് സത്യമായ ഭക്ഷണം കഴിക്കാൻ, സത്യമായ വസ്ത്രം ധരിക്കാൻ, സത്യമായി വചനം പറയാൻ, സത്യകർമ്മം ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. അവർ ബ്രഹ്മാവിന്റെ ശരീരത്തിൽ വന്ന് പറയുകയാണ്, അവർക്ക് മുഖം വേണം, അവർക്ക് തന്റേതായ മുഖമില്ല, അവർക്ക് തന്റേതായ കാതില്ല. അതുകൊണ്ടാണ് ശാസ്ത്രകാരന്മാർ പറയുന്നത്, ബിനു പഗ ചലെ സുനേ ബിനു കാന കറു ബിനു കർമ്മ കരേ വിധി നാന.
ആനനരഹിത സകല രസഭോഗി,
ആനനരഹിത സകല രസഭോഗി.
ലേക്കിൻ ജബ് ഉൻസേ പൂച്ഛാ ജായേ കൈസേ
ഇനി അവരടുത്ത് ചോദിച്ചു നോക്കൂ, എങ്ങനെയാണ് എല്ലാ രസവും ഭോഗിക്കുന്നത്, എങ്ങനെയാണ് കണ്ണില്ലാതെ കാണുന്നത്? അപ്പോൾ പറയും, അവർ ഭഗവാനാണ്, എന്തും ചെയ്യാൻ സാധിക്കും. അങ്ങനെയല്ല, ഭഗവാൻ വന്ന് അന്ധവിശ്വാസമല്ല പഠിപ്പിക്കുന്നത്. അവർ നേരായ പരിഹാരമാണ് പറഞ്ഞു തരുന്നത്. ഏതുപോലെ ഭൂതപ്രേതാത്മാക്കൾ പ്രവേശിക്കുന്നുവോ അതേപോലെ ഞാനും പ്രവേശിക്കുന്നു. ഞാൻ ഏതൊരു മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച് ജ്ഞാനം കേൾപ്പിക്കുന്ന കാര്യമാണ് ചെയ്യുന്നത്. എന്റെ വേറൊരു പാട്ടുമില്ല. നിങ്ങൾ ആത്മാക്കൾ ആത്മാക്കൾ തമ്മിൽ കണക്കുകളുണ്ട്. എന്റെ കൂടെ നിങ്ങളുടെ യാതൊരു വിധ അങ്ങനത്തെ ഈ കണക്കുകളൊന്നുമില്ല. ഏതിലൂടെയാണോ ഞാൻ ജന്മ മരണ ചക്രത്തിൽ വരും, അതേപോലെ 84 ജന്മ ചക്രത്തിൽ കുടുങ്ങുന്നു. ഇനി ആരെങ്കിലും ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് ബ്രാഹ്മണനിൽ നിന്ന് ദേവതയായത്, എങ്ങനെയാണ് നിങ്ങൾ ദേവതയിൽ നിന്ന് ശൂദ്രനായത് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ
സാധിക്കും,
പറയൂ, ബ്രഹ്മ മുഖത്തിലൂടെ പരമപിത പരമാത്മാ നമ്മെ ബ്രാഹ്മണനാക്കി. ബ്രഹ്മാവിന്റെ സന്താനത്തെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ബ്രഹ്മാവിന്റെ മറ്റൊരു പേര് ശാസ്ത്രത്തിൽ മനു എന്നാണ് പറയുന്നത്. മനു എന്നാൽ മനന ചിന്തന മന്ഥനം ചെയ്യുന്നവൻ. ഒന്നുണ്ട് മൃഗം, മറ്റൊന്നുണ്ട് മനുവിന്റെ സന്താനം മനുഷ്യൻ. മൃഗത്തിന് എപ്പോഴാണോ ആവേഗം വരുന്നത്, അപ്പോൾ അവർ ഒന്നും മനന ചിന്തനം ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല. ആവേഗം വന്നു, അപ്പോൾ അവർക്ക് എന്താണോ ചെയ്യേണ്ടത്, അവർ കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം, അവർ ആ കാര്യം പൂർത്തീകരിക്കുന്നു. അവരെയാണ് മൃഗം എന്ന് പറയുന്നത്. മനുഷ്യൻ എന്ന് ആരെയാണ് പറയുന്നത്? മനനാത് മനുഷ്യനാണ്. ആരാണോ മനന ചിന്തനം ചെയ്യുന്നത് അവനെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും കാര്യം ചെയ്യുന്നതിന് മുന്നേ മനസ്സിനെ ഉപയോഗിക്കുന്നത് മനുഷ്യനാണ്. അപ്പോൾ പരമാത്മാ അച്ഛൻ വന്ന് നമ്മൾ കുട്ടികൾക്ക് ബ്രഹ്മാ മുഖത്തിലൂടെ ഈ കാര്യം മനസ്സിലാക്കി തരികയാണ്.
കുട്ടികളെ,
ഈ മനസ്സിനെ ആദ്യം ജയിക്കണം. മനസ്സുകൊണ്ട് തോറ്റാൽ തോറ്റു, മനസ്സുകൊണ്ട് ജയിച്ചാൽ ജയിച്ചു.
മനക്കോ കൺട്രോൾ കർ ലിയ തോ യേ ദസോ ഇന്ദ്രിയ പാഞ്ച് ജ്ഞാന ഇന്ദ്രിയ ഓർ പാഞ്ച് കർമ്മ ഇന്ദ്രിയ യേ സബ് കൺട്രോൾ മേ ആ ജാതി.
മനസ്സിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഈ 10 ഇന്ദ്രിയവും 5 ജ്ഞാനേന്ദ്രിയം 5 കർമ്മേന്ദ്രിയം ഇതൊക്കെ കൺട്രോളിൽ വരും. എപ്പോഴാണോ ഇത് കൺട്രോളിൽ വരുന്നത്, അപ്പോൾ രാവണന്റെ 10 തലയുണ്ടല്ലോ. ഏതാണോ മുഴുവൻ ലോകത്തെയും കുലുക്കുന്നത്, ഇളക്കുന്നത്,
കാമക്രോധ ലോഭ മോഹ അഹങ്കാര और प्रकृति के पांच तत्व पृथ्वी जलवायु अग्नि आकाश ये सब तुम बच्चों के सहयोगी बन जाए.
കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം, പിന്നെ പ്രകൃതിയുടെ 5 തത്വം, പൃഥ്വി, ജലം, വായു, അഗ്നി, ആകാശം, ഇതെല്ലാം തന്നെ നിങ്ങൾ കുട്ടികളുടെ സഹയോഗിയായി തീരും.
തുമ്ഹാരേ ഊപ്പർ ഹേ സാരാ മദാർ ഇസ് സൃഷ്ടി കോ പരിവർത്തൻ കർനെ കാ.
ഈ സൃഷ്ടിയെ പരിവർത്തനം ചെയ്യാനുള്ള എല്ലാ ആധാരം നിങ്ങളുടെ മുകളിലാണുള്ളത്.
लेकिन ये सब सिखाने वाला कौन है?
पशे दो के പഠിപ്പിക്കുന്നത് ആരാണ്?
बोलो. ബാപ്പി പതിതോ കോ പാവന ബനാതി.
പറയൂ, അച്ഛൻ തന്നെയാണ് പതിതരിൽ നിന്ന് പാവനമാക്കുന്നത്.
वो बाप बनता है सृष्टि पर आकर.
അവൻ ഈ സൃഷ്ടിയിൽ വന്ന് അച്ഛനാകുന്നു.
माता भी बनता है. इसलिए पहला रूप आता है ब्रह्मा.
അമ്മയുമാകുന്നു, അതുകൊണ്ടാണ് അവരുടെ ആദ്യ രൂപമായി ബ്രഹ്മ വരുന്നത്.
സാധാരണ ജോ സൃഷ്ടി രചി ജാതി ഹേ മനുഷ്യ ജോ ഹദ് കി സൃഷ്ടി രചതേ ഹേ തോ ബച്ച പഹലെ കിസ്കേ സമ്പർക്ക് മേ ആതാ ഹേ.
എന്താ, ഏതാണോ സാധാരണ സൃഷ്ടി രചിക്കുന്നത്, മനുഷ്യൻ ഏതാണോ പരിധിയുള്ള സൃഷ്ടി രചിക്കുന്നത്, അപ്പോൾ കുട്ടി ഏറ്റവും ആദ്യം ആരുടെ സമ്പർക്കത്തിലാണ് വരുന്നത്? അമ്മയുടെ സമ്പർക്കത്തിൽ വരുന്നു. അമ്മയെ തിരിച്ചറിയുന്നു.
പരമാത്മാ ബാപ് ജിസ് മനുഷ്യ തന്മേ പ്രവേശ് കർത്തേ ഹേ വോ മൃദുല പാർട്ട് ധാരി ആത്മാ ഹേ കൃഷ്ണ കി സോൾ.
അതേപോലെ പരമാത്മാ അച്ഛൻ ഏത് ശരീരത്തിലാണോ, മനുഷ്യ ശരീരത്തിലാണോ പ്രവേശിക്കുന്നത്, ആ കൃഷ്ണന്റെ സോൾ മൃദുല പാർട്ട് ധാരിയാണ്.
ജിസ്കേ ലിയേ ശാസ്ത്രമേ കഹാ ഗയാ ഹേ കൃഷ്ണ നാരായണ വാസുദേവ.
അവർക്ക് വേണ്ടിയാണ് ശാസ്ത്രത്തിൽ പറയുന്നത് ഹേ കൃഷ്ണ നാരായണ വാസുദേവ എന്ന്. അവർ രണ്ടും ഒരേ ആത്മാക്കളാണ്, നാരായണനും അഥവാ കൃഷ്ണനും. അവർ തന്നെയാണ് ജനന മരണ ചക്രത്തിൽ വന്ന് വന്ന് അവസാന ജന്മം വന്ന് സിന്ധ് ഹൈദരാബാദിൽ ദാദാ ലേഖരാജ് ബ്രഹ്മയുടെ രൂപത്തിൽ ജന്മമെടുക്കുന്നത്. കൽക്കത്തയിൽ ആഭരണ കടയുണ്ടായിരുന്നു. പിന്നീട് അവിടെ തന്റെ ജോലി ആരംഭിക്കുന്നു.
60 वर्ष का होने के बाद उनका धंधे में मन नहीं लगता.
60 വയസ്സിന് ശേഷം അവർക്ക് ജോലിയിൽ മനസ്സിരിക്കുന്നില്ല.
तो सत्संग में अपनी बुद्धि लगाते हैं.
അപ്പോൾ സത്സംഗത്തിൽ പോയി തന്റെ ബുദ്ധി വെക്കുകയാണ്.
और उसी समय उनको भगवान के साक्षात्कार होते हैं.
ആ സമയത്താണ് അവർക്ക് ഭഗവാന്റെ സാക്ഷാത്കാരം ഉണ്ടായത്.
दुनिया का साक्षात्कार होता है और वो साक्षात्कार के आधार पर वायरे हो जाते हैं क्योंकि उनका अर्थ को नहीं पता नहीं चलता क्या होने वाला है.
ലോകത്തിന്റെ സാക്ഷാത്കാരം ഉണ്ടാകുന്നു, പക്ഷെ ആ സാക്ഷാത്കാരത്തിന്റെ ആധാരത്തിൽ അവർക്ക് പ്രാന്തപൂലിയാവുകയാണ്. എന്തുകൊണ്ടെന്നാൽ അതിന്റെ അർത്ഥം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി അവർ തന്റെ ഗുരുവിനടുത്ത് ചോദിക്കുകയാണ്. ഗുരുവിനും യാതൊരുവിധ സമാധാനവും അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല.
सोचते हैं एक गुरु हमने जो बनाया हम उसमें फेल हो गए होंगे, हमने अच्छा गुरु नहीं बनाया.
അവർ ചിന്തിച്ചു, ഞാൻ ഗുരുവിനെ വെച്ചു, ആ ഗുരുവിൽ ഞാൻ തോറ്റുപോയി, കാരണം ഞാൻ നല്ല ഗുരുവിനെയല്ല വെച്ചത് എന്ന് അവർ ചിന്തിച്ചു. ബനാറസിൽ വലിയ വലിയ വിദ്വാൻമാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, ആചാര്യന്മാരുണ്ട്, അവരടുത്ത് പോയിട്ട് ഞാൻ ചോദിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാസങ്ങളോളം ബാബ ബ്രാഹ്മണരുടെ സംഘത്തിൽ പോയി, ബനാറസിൽ പോയി, വിദ്യുത മണ്ഡലിയിൽ പോയി, അവിടെ വലിയ വലിയ വൈരാഗിയെയും വലിയ വലിയ സാധുക്കളെയും കണ്ടു. അവരുടെ ശങ്കയുടെ സമാധാനം ആർക്കും തന്നെ കൊടുക്കാൻ സാധിച്ചില്ല. അവസാനത്തിൽ അവർക്ക് ഗുരുക്കന്മാരടുത്ത് ശ്രദ്ധ തന്നെ ഇല്ലാതായി. പിന്നീട് അവർ ചിന്തിക്കാൻ തുടങ്ങി, തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സത്യസന്ധനായി തെളിഞ്ഞ ഒരു വ്യക്തി ആരാണ് എന്ന്. അപ്പോൾ 10 വർഷത്തിന് മുന്നേ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു അവരുടെ കടയിലെ. അത് അവരുടെ ലൗകിക സംബന്ധി കൂടിയായിരുന്നു. അവരും വജ്ര വ്യാപാരിയായിരുന്നു. പക്ഷേ അവരുടെ വജ്രക്കട ഈ കലിയുഗ ലോകത്തിൽ അത്രയും നല്ല രീതിയിൽ പോയിരുന്നില്ല. ബ്രഹ്മബാബ അവരെ ഭാഗീദാറാക്കി, തന്റെ പാർട്ട്ണറാക്കി. അപ്പോൾ അവർ നിശ്ചയിച്ചു, എന്തൊക്കെ എന്റെ കോടിയുടെ സമ്പത്തിയുണ്ടോ അതിലൂടെ നീ ഈ കച്ചവടത്തെ സംരക്ഷിക്കൂ.
തുമാരി രഹി മെഹനത്ത്,
നിന്റെ അധ്വാനവും എന്റെ പൈസയും. അതിൽ എന്തൊക്കെ സമ്പാദ്യം ഉണ്ടാകുന്നു അതിന്റെ പകുതി എനിക്ക് തന്നോളൂ. ഞാൻ പോയി സത്സംഗത്തിൽ ഇരിക്കുകയാണ്. ഈ ത്യാഗത്തിന്റെയും തപസ്സിന്റെയും ഫലം അവർക്ക് നന്നായി കിട്ടി. ഭഗവാൻ അവരിൽ പ്രവേശിച്ചിട്ട് കാര്യങ്ങൾ ആരംഭിച്ചു. പക്ഷേ ഒരുവിധം ആരംഭത്തിലല്ല. ആദ്യത്തെ കാര്യം എന്താണോ അത് ആ പാർട്ട്ണറിലൂടെയാണ് ആരംഭിച്ചത്. ആ പാർട്ട്ണർ രാമന്റെ ആത്മാവായിരുന്നു. രാമനും കൃഷ്ണനും ഈ സൃഷ്ടിയുടെ 2 ചക്രമാണ്. അവരെയാണ് മറ്റു ധർമ്മക്കാർ ആഡം, ഈവ്, ആദം, ഹവ്വ എന്നൊക്കെ പറയുന്നത്. അവർ തന്നെയാണ് മാതാപിതാവിന്റെ പാട്ട് ചെയ്യുന്നത്. വാസ്തവത്തിൽ അവരുടെ ആത്മാക്കളല്ല മാതാപിതാവിന്റെ പാട്ട് ചെയ്യുന്നത്. വിശ്വശക്തിയുടെ മാതാപിതാക്കളാകാനുള്ള ഗഡ്സ് അവരിലല്ല ഉണ്ടായിരുന്നത്. എപ്പോഴാണ് അവസാന ജന്മത്തിൽ ആ സുപ്രീം സോൾ അവരിൽ പ്രവേശിക്കുന്നത്, അപ്പോഴാണ് അവർ മാതാപിതാവിന്റെ പാട്ട് ചെയ്യുന്നത്. ബ്രഹ്മബാബ എപ്പോഴാണോ ബനാറസിൽ നിന്ന് കൽക്കത്തയിൽ എത്തുന്നത്, അപ്പോൾ അവർ തന്റെ സാക്ഷാത്കാരത്തിന്റെ കാര്യങ്ങൾ മുഴുവനും ഭാഗീദാറിന്റെ പാർട്ട്ണറുടെ മുന്നിൽ വെച്ചു.
और भागीदार में परमात्मा शिव ने प्रवेश होकर के उनके साक्षात्कारों का सारा क्लेरिफिकेशन दे दिया।
അപ്പോൾ ആ പാർട്ട്ണറിൽ പരമാത്മ ശിവൻ പ്രവേശിച്ച് അവരുടെ സാക്ഷാത്കാരത്തിന്റെ മുഴുവൻ ക്ലാരിഫിക്കേഷനും വ്യാഖ്യാനവും നൽകി.
ज्ञान का बीज तो ब्रह्मा के बुद्ध रूपी पेट में पड़ा।
ज्ञानത്തിന്റെ ബീജം ബ്രഹ്മാവിന്റെ ബുദ്ധി രൂപീ വയറ്റിലിട്ടു.
और वो तल्लीन होकर के सत्संग में सिंध हैदराबाद में अपना कार्य शुरू कर दिया। सत्संग
പിന്നെ അതിൽ ലയിച്ച് അവർ സത്സംഗത്തിൽ സിന്ധ് ഹൈദരാബാദിൽ സത്സംഗത്തിന്റെ കാര്യം ആരംഭിച്ചു. ആ സമയത്തിൽ ഏതാണോ ഭക്തിമാർഗത്തിലെ ഗീത, ഏതിനെയാണോ സർവശാസ്ത്ര ശിരോമണിയായി പാടുന്നത്, മഹിമയുള്ളത്, ആ ഗീതയുടെ തന്നെ അർത്ഥം തന്നെയായിരുന്നു കേൾപ്പിച്ചിരുന്നത്. ആ സമയം ആ ഗീതയുടെ ഗുഹ്യ അർത്ഥം പുറത്തു വന്നിരുന്നില്ല. അപ്പോൾ പുറമെയുള്ള ജനറൽ കാര്യമായിരുന്നു കേൾപ്പിച്ചിരുന്നത്. ഏതുപോലെ ഗീതയിൽ ആത്മാവിന്റെ സ്വരൂപത്തെ പറഞ്ഞിരിക്കുന്നു, അണുരണിയാൻ സമനുസ്മരേദ്യ, ആത്മ അണുരൂപമാണെന്ന്. അപ്പോൾ ഈ കാര്യമായിരുന്നു ആ സമയത്ത് ബുദ്ധിയിൽ ഇരുത്തിയിരുന്നത്. ഏതാണോ സിന്ധിയിൽ ഒരു ചൊല്ലുണ്ട്, ഭ്രഗുടിയുടെ മധ്യത്തിൽ തിളങ്ങുന്ന അത്ഭുത നക്ഷത്രം, ഇത് ഈ ഗീതയുടെ വാക്യവുമായി ചേരുന്ന വാക്യമായിരുന്നു. ഭൃഗുടെ മധ്യത്തിൽ ആ ആത്മാരൂപി രാജ ഈ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മധ്യത്തിൽ ഇരിക്കുകയാണ്. അതിന്റെ സ്മാരകമായാണ് ലോകർ പൊട്ടും തിലകവും ചാർത്തുന്നത്.
ഋഷിയോ മഹർഷിയോ മനുഷ്യ ആത്മിക സ്മൃതി
ഋഷി മഹർഷിമാർ ആത്മിക സ്മൃതിയിൽ ഇരിക്കുന്നതിന് വേണ്ടി, ആത്മിക സ്മൃതി നിലനിൽക്കാൻ വേണ്ടി, ദേഹബോധം വരാതിരിക്കാൻ വേണ്ടി, ദേഹത്തിന്റെ സ്മൃതിയിൽ നിന്നും ഉപരിയായി പോകുന്നതിന് വേണ്ടി അവർ ഈ യുക്തി പറഞ്ഞു കൊടുത്തിരുന്നു. അതായത് സ്വയം തന്നെ ബിന്ദു ആത്മാവാണെന്ന് മനസ്സിലാക്കൂ, ബിന്ദി മസ്തകത്തിൽ ധാരണ ചെയ്യൂ. തിലകം ചാർത്തുകയാണെങ്കിൽ ആത്മസ്മൃതിയിൽ നിലനിർത്തുന്നതിന്റെ ഓർമ്മ
നിലനിൽക്കും.
പരസ്പരം നോക്കുന്നതിലൂടെ സ്ത്രീ പുരുഷന്റെ ബോധം അത്രമാത്രം ഉണ്ടാവില്ല. പക്ഷെ പിന്നീട് അതൊരു പരമ്പര മാത്രമായി തീർന്നു. ഒട്ടും തിലകവും തന്റെ സ്ഥാനത്ത് ഇടാൻ തുടങ്ങി. ഇനി അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണോ അത് ലോകർ മറന്നുപോയി. അപ്പോൾ ഈ ജ്ഞാനത്തിന്റെ ബീജാരോപണം യജ്ഞത്തിന്റെ ആദിയിൽ തന്നെ തുടങ്ങിയിരുന്നു. അതായത് നാം ജ്യോതിർബിന്ദു ആത്മാക്കൾ, അതേപോലെ ആ ബിന്ദു അച്ഛൻ പരംപിത പരമാത്മ നമ്മളുടെ അച്ഛനാണ്. അവരും ബിന്ദു ബിന്ദു ആത്മാക്കളുടെ അച്ഛൻ ബിന്ദു ആണ്. പക്ഷേ വ്യത്യാസം എന്താണ്? വ്യത്യാസം ഇതാണ്, നമ്മൾ ആത്മാക്കൾ ജനന മരണ ചക്രത്തിൽ വരുന്നു, ജന്മം എടുത്തെടുത്ത് ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് വരുന്നു. പിന്നെ അവരാണെങ്കിലോ ഒരിക്കലും ഉയരത്തിൽ നിന്ന് താഴെ വീഴുന്നില്ല. അവരെ സദാശിവൻ എന്നാണ് പറയുന്നത്. ശിവൻ എന്നാൽ കല്യാണക്കാരി. അവർ എപ്പോഴും സദാ കല്യാണക്കാരിയാണ്. ദേവതമാർ പരസ്പരം ദേവയോനിയിൽ കല്യാണക്കാരിയാണ്. എപ്പോഴാണോ ദേവതമാർ വീണു വീണ് താഴെ വീഴുന്നത്, അപ്പോൾ താമസിയായി തീരുന്നു.
രാക്ഷസി സ്വഭാവ വാലെ ഭീ കോയി കോയി ബൻ ജാതെ ഹേ.
ചില രാക്ഷസി സ്വഭാവമുള്ളവരായി മാറുന്നു.
തോ വോ ദുഃഖദായി ബൻ ജാതെ.
അപ്പോൾ അവർ ദുഃഖദായി ആവുന്നു.
തോ മനുഷ്യ ആത്മയെ ജനമരണ കേ ചക്രമേ ആകർക്കേ നീചേ ഭീ ഗിർതി.
അപ്പോൾ മനുഷ്യ ആത്മാക്കൾ ജനനമരണ ചക്രത്തിൽ വന്ന് താഴെ വീഴുന്നു.
സുപ്രീം സോൾ പരമാത്മാ സേവ കഭി നീചേ നഹി ഗിർതാ.
സുപ്രീം സോൾ ശിവൻ ഒരിക്കലും താഴെ വീഴുന്നില്ല.
വോ മനുഷ്യ തന്നെ പ്രവേശ കർക്കേ ഭീ
അവർ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാലും എല്ലാ പ്രകാരത്തിലുള്ള മനുഷ്യരുടെ ഏതാണോ സാധാരണ മനുഷ്യരുടെ കർമ്മം, ആ കർമ്മം ചെയ്തും കർമ്മേന്ദ്രിയത്തെ കൺട്രോൾ ചെയ്തിരിക്കുന്നു. അവർ ആർക്കും തന്നെ ദുഃഖം കൊടുക്കില്ല. അവരുടെ ഓരോ പ്രകാരത്തിലുള്ള വാചയും ഓരോ പ്രകാരത്തിലുള്ള കർമ്മവും
സാധാരണ മനുഷ്യർക്കോ സാധാരണ ദേഖനമേ ആവേ.
സാധാരണ മനുഷ്യർക്ക് സാധാരണമായി കാണുന്നുണ്ടാവാം.
ലേക്കിൻ ജോ അനേക ജന്മോ കി ജ്ഞാനി തു ആത്മയേ രഹി ഹോംഗി ജ്ഞാനമേ വിചരണ കർനെ വാലി രഹി ഹോംഗി.
ഇനി ആരാണോ അനേക ജന്മത്തിൽ ജ്ഞാനി തു ആത്മാവായിരുന്നത്, ജ്ഞാനത്തിൽ വിചരണം ചെയ്തിരുന്നത്, അവർ ആ കാര്യത്തിന്റെ ആഴം വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നു. പിന്നെ മനസ്സിലാക്കി കൊടുക്കുന്നവരുടെ മുകളിലും ഉണ്ട്. ഇനി അങ്ങനെ സംഭവിക്കുന്നത് തന്നെ അവരുടെ പൂർവജന്മത്തിന്റെ കണക്കനുസരിച്ചായിരിക്കും. പൂർവജന്മത്തിന്റെ കണക്ക് ഓരോ മനുഷ്യ ആത്മാക്കളുടെ ജീവിതത്തിലും വളരെയധികം മഹത്വമുണ്ട്. എപ്പോഴാണോ ആ കണക്കുകൾ പരസ്പരം ചേരുന്നത്, അപ്പോൾ ജ്യോതിയിൽ നിന്ന് ജ്യോതി തെളിയുന്നു. അതിന്റെ സ്മാരകമായിട്ടാണ് ദീപാവലി ആഘോഷിക്കുന്നത്. ആദ്യം യമരാജന്റെ ഒരു വലിയ ദീപകമാണ് തെളിയിക്കുന്നത്. ധർമ്മരാജൻ എന്ന് പറയൂ, യമരാജൻ എന്ന് പറയൂ, ധർമ്മരാജൻ എല്ലാവരുടെയും രാജാവാണ്. ധർമ്മത്തിന്റെ ഏതാണോ രാജാവ്, അവർക്ക് ശാസ്ത്രത്തിൽ പേരു നൽകി യുദ്ധത്തിൽ സ്ഥിരമായിരിക്കുന്നവൻ ധർമ്മരാജ് യുധിഷ്ഠിരൻ എന്ന് പറയുന്നു. ആ ആത്മാവാണ് ആദ്യം ഉണരുന്നത്. ഉണർന്നതിനു ശേഷം മറ്റുള്ള നമ്പർ വാർ പുരുഷാർത്ഥി ആത്മാക്കളുണ്ട്. ആ ആത്മാക്കളുടെ ജ്യോതിയെ ഉണർത്തുന്നു. അതുകൊണ്ടാണ് ആദ്യം യമരാജന്റെ ദീപകം തെളിയിക്കുന്നത്. പിന്നീട് മറ്റുള്ള ദീപകങ്ങളെ തെളിയിക്കുന്നു. അതിലും ആദ്യം പാത്രത്തിൽ 8 ദീപകങ്ങളെ വെക്കുന്നു. അത് അഷ്ടദേവതകളുടെ സ്മാരകമാണ്. നമ്മുടെ ഭാരതത്തിൽ ഏത് പ്രകാരത്തിലുള്ള അനുഷ്ഠാനം ഉണ്ടായാലും ആ നവഗ്രഹത്തെ പൂജിക്കുന്നു. അതിൽ ഒന്നാണ് സ്വയം പരമാത്മാ ജ്ഞാനസൂര്യൻ.
പിന്നെ
ആ അഷ്ടദേവതമാരായ ആത്മാക്കൾ. ആരെയാണോ നവഗ്രഹത്തിന്റെ രൂപത്തിൽ ഇപ്പോഴും പൂജിക്കുന്നത്, തീർച്ചയായും അവർ അത്രയും പവിത്രതയുടെ വ്രതം ധാരണ ചെയ്തിട്ടുണ്ട്. അതിന്റെ ആധാരത്തിലാണ് അവരുടെ പൂജയുണ്ടാകുന്നത്. അപ്പോൾ ആ ആത്മാക്കൾ മുഴുവൻ ലോകത്തിലെയും ജ്യോതിയെ തെളിയിക്കുന്നു, നിമിത്തമാകുന്നു, ജ്യോതി തെളിയിക്കാൻ നിമിത്തമാകുന്നു. ഇനി ആരെങ്കിലും നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെ ബ്രാഹ്മണനായി? പറയൂ, ബ്രഹ്മാമുഖത്തിലൂടെ പരംപിത പരമാത്മാ നമ്മെ ബ്രാഹ്മണനാക്കി. ആ അച്ഛൻ തന്നെയാണ് പതിതരിൽ നിന്ന് പാവനമാക്കുന്നത്. ഇപ്പോൾ നമ്മൾ പവിത്രതയുടെ പ്രതിജ്ഞ ചെയ്യുന്നു. എന്താ, പതിതരിൽ നിന്ന് പാവനമാക്കുന്നു, പക്ഷെ ഒരു കണ്ടീഷൻ വെച്ചിരിക്കുകയാണ്. ഏത് കണ്ടീഷനാണ്? ഏതെങ്കിലും പ്രതിജ്ഞാപത്രം എഴുതിക്കുന്നുണ്ടോ? ഏതെങ്കിലും നിശ്ചയപത്രം എഴുതിക്കുന്നുണ്ടോ? എന്ത് കണ്ടീഷനാണ് വെച്ചിരിക്കുന്നത്? അതിൽ എന്താണ് എഴുതിക്കുന്നത്? അതേ ഗീതയുടെ വചനം. ഗീതയിൽ ഭഗവാൻ അർജുനനോട് പറഞ്ഞു, അർജുന, ഈ കാമവും ക്രോധവും നിന്റെ മഹാശത്രുവാണ്, നീ ഇതിനെ ത്യാഗം ചെയ്യൂ. അപ്പോൾ ആജീവനം ഏതാണോ ബ്രഹ്മചര്യ വ്രതമുള്ളത്, ആ ബ്രഹ്മചര്യ വ്രതം ആജീവനം പവിത്രതയുടെ വ്രതം ധാരണ ചെയ്യാൻ പരമാത്മാവ് പഠിപ്പിക്കുന്നു. പിന്നെ അവർ സന്യാസിമാരെ പോലെയുള്ള പവിത്രതയല്ല പഠിപ്പിക്കുന്നത്. വീട് വീടൊക്കെ ഉപേക്ഷിച്ച് കാടിലേക്ക് പോവാൻ വേണ്ടിയല്ല പഠിപ്പിക്കുന്നത്. അവർ പത്നിയെ പിന്നെ കുട്ടികളെ അനാഥരാക്കാൻ വേണ്ടിയല്ല പഠിപ്പിക്കുന്നത്. അവരെന്താണ് പഠിപ്പിക്കുന്നത്? കർമ്മേന്ദ്രിയമുണ്ട്, അപ്പോൾ കർമ്മേന്ദ്രിയത്തിലൂടെ കർമ്മം ചെയ്യണം. പക്ഷേ അങ്ങനെയുള്ള കർമ്മം ചെയ്യണം, ഏതിലൂടെയാണോ, ഏത് കർമ്മത്തിലൂടെയാണോ, ആർക്കും ഒരു പ്രകാരത്തിലുള്ള ദുഃഖവും അനുഭവവും ഉണ്ടാകരുത്. ഇനി കർമ്മേന്ദ്രിയത്തിലൂടെ ആർക്കെങ്കിലും ദുഃഖം കൊടുക്കുകയാണെങ്കിൽ അതിനെ അപവിത്രത എന്ന് പറയും.
അപവിത്രത ജബ് തക് ജീവൻ മേ ഹേ തബ് തക് ദേവിയോനി മേ നഹി പഹുഞ്ച് സക്തേ.
എപ്പോൾ വരെ അപവിത്രത ജീവിതത്തിൽ ഉണ്ടോ അപ്പോൾ വരെ ദേവി യോനിയിൽ എത്താൻ സാധിക്കില്ല.
വാചാകി അപവിത്രത ഹോ, ദൃഷ്ടികി അപവിത്രത ഹോ, കർമ്മേന്ദ്രിയോ കി അപവിത്രത ഹോ,
വാചയിലൂടെയുള്ള അപവിത്രതയായിരിക്കാം, ദൃഷ്ടിയിലുള്ള അപവിത്രതയായാലും, വാചയിലുള്ള അപവിത്രതയായാലും, കർമ്മേന്ദ്രിയത്തിലുള്ള അപവിത്രതയായാലും, ആ അപവിത്രത മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. അതുകൊണ്ട് തന്നെ അഞ്ചു വികാരങ്ങളിൽ ഈ കാമവികാരമാണ് വികാരത്തിൽ ഏറ്റവും വലിയ കൊള്ളക്കാരൻ. ഏതാണോ മനുഷ്യ ജീവിതത്തെ മോശമാക്കുന്നത്. ഭഗവാൻ അച്ഛൻ എപ്പോഴാണോ വരുന്നത്, അപ്പോൾ ഈ കാമവികാരത്തിന് മുകളിൽ ജയിക്കാൻ പഠിപ്പിക്കുന്നു. മനുഷ്യ ആത്മാക്കളിൽ അങ്ങനെ ജയിക്കുന്നവരിൽ ഏറ്റവും മുന്നിൽ പോകുന്നത് ആരാണോ, അവരുടെ പേര് വെച്ചിരിക്കുന്നു രാമൻ എന്ന്. അതിന്റെ അർത്ഥം തന്നെ പറഞ്ഞിരിക്കുകയാണ്, രമ്യതേ യോഗിനോ യസ്മിൻ ഇതി രാമ. ഏത് രാമനിലാണോ പരമാത്മാ പ്രവേശിച്ച് ലോകത്തിൽ രാമൻ അച്ഛന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ലോകത്തിനു മുന്നിൽ അവർ ശങ്കരന്റെ പേരിലും രൂപത്തിലും പ്രത്യക്ഷപ്പെടുന്നു.
ശങ്കര ഭജന ബിനാനര ഭഗത് കി പാവേ മൂർ, മന ശിവ ശങ്കര കീ സ്മൃതി കേ ബഗേർ കോയി ഭീ മനുഷ്യാത്മാ രാമ കീ അനുകമ്പാ പ്രാപ്ത നഹീ കർ സക്ത.
അതുകൊണ്ടാണ് ശാസ്ത്രത്തിൽ എഴുതിയിരിക്കുന്നത്, ഓരോ ഏക ഗുപ്ത മത് സഭേ കഹോ കർ ജോർ ശങ്കര ഭജന ബിനാ നർ ഭഗത് കി പാവേ മോർ. അർത്ഥം, ശിവശങ്കരന്റെ സ്മൃതി ഇല്ലാതെ, സ്മൃതി കൂടാതെ ഒരു മനുഷ്യ ആത്മാക്കളും രാമന്റെ അനുകമ്പ പ്രാപ്തമാക്കാൻ സാധിക്കില്ല.
क्योंकि वो शिव की सोल राम में ही प्रवेश करके, राम की अंतिम जन्म में ही प्रवेश करके संसार का पिता बनती.
എന്തുകൊണ്ടെന്നാൽ ആ ശിവന്റെ ആത്മാവ് തന്നെ രാമന്റെ അന്തിമ ജന്മത്തിൽ, അവസാന ജന്മത്തിൽ രാമനിൽ പ്രവേശിച്ച് ലോകത്തിന്റെ പിതാവാകുന്നു. അവരെയാണ് ശങ്കർ പാർവതി എന്ന് പറയുന്നത്. ജഗതം പിതരം വന്ദേ
പാർവതി പരമേശ്വരോ,
പാർവതി പരമേശ്വരോ. ഏതുപോലെ രാധാകൃഷ്ണന്റെ ആത്മാക്കൾ ബ്രഹ്മ സരസ്വതിയുടെ രൂപത്തിൽ ലോകത്തിനു മുന്നിൽ പ്രസിദ്ധമാകുന്നുവോ, അങ്ങനെ തന്നെ രാമനും സീതയുടെയും ആത്മാക്കൾ ശങ്കർ പാർവതിയുടെ രൂപത്തിൽ ലോകത്തിനു മുന്നിൽ പ്രസിദ്ധമാകുന്നു. അപ്പോൾ ഈ ശങ്കർ പാർവതി എന്ന് പറയൂ, രാമൻ സീത എന്ന് പറയൂ,
രാധാകൃഷ്ണ കഹോ, ഈ സബ് ദേവതായോ കീ നാമ ഹേ,
രാധാകൃഷ്ണൻ എന്ന് പറയൂ, ഇതെല്ലാം തന്നെ ദേവതമാരുടെ പേരാണ്.
യേ കോയി ഭഗവാൻ നഹീ ഹേ,
ഇവർ ഏതൊരു ഭഗവാനുമല്ല.
ഉൻകോ സുപ്രീം സോൾ ബാപ് നഹീ കഹേംഗേ,
അവരെ സുപ്രീം സോൾ അച്ഛൻ എന്ന് പറയാൻ സാധിക്കില്ല.
സുപ്രീം സോൾ ബാപ് ജബ് സേ ഭീ സൃഷ്ടി പർ ആതാ ഹേ തബ് ഹീ പതിതോ കോ പാവൻ ബനാതാ ഹേ.
സുപ്രീം സോൾ ശിവൻ അച്ഛൻ എപ്പോഴാണോ ഈ സൃഷ്ടിയിൽ വരുന്നത്, അപ്പോഴാണ് പതിതരെ പാവനമാക്കുന്നത്. ഇപ്പോൾ പതിത പാവനെന്ന് കൃഷ്ണനെ എന്തുകൊണ്ട് പറയില്ല? പതിത പാവനൻ രാധയെ എന്തുകൊണ്ട് പറയുന്നില്ല? പതിത പാവനൻ സീതാരാമൻ എന്ന് എന്തുകൊണ്ടാണ് ആദ്യം പറയുന്നത്? തീർച്ചയായും അവർ പ്രവൃത്തി മാർഗത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അങ്ങനെയുള്ള കർമ്മം ചെയ്തിട്ടുണ്ട്. അതിലൂടെ കർമ്മേന്ദ്രിയത്തിൽ വിജയം പ്രാപിച്ചിട്ടുണ്ട്. അങ്ങനെ കർമ്മേന്ദ്രിയത്തിൽ മോൾ വിജയിച്ചത് കാരണം ഇന്നും അവരുടെ മഹിമ നടന്നു വരുന്നു, പതിത പാവന സീതാരാമൻ എന്ന്. ഒരു പക്ഷേ രാമനും സീതയുടെ ആത്മാക്കളും അതേപോലെ രാധാകൃഷ്ണന്റെ ആത്മാക്കളും പതിതരെ പാവനമാക്കുന്നവരായിരുന്നുവെങ്കിൽ ഇതിനു മുന്നേ പൂർവജന്മത്തിൽ അവർ പതിതരിൽ നിന്ന് പാവനമാക്കിയനെ.
സുപ്രീം സോൾ രാമകൃഷ്ണ കി ആത്മയെ ഭീ ഭട്ടനാട്ടി പേനി,
ആ സുപ്രീം സോളിന് മുന്നിൽ ഈ രാമൻ കൃഷ്ണന്മാരുടെ ആത്മാക്കളും ഭർത്തനോട്ടെ പെന്നിയാണ്. ആ സുപ്രീം സോൾ എപ്പോഴാണോ ഈ സൃഷ്ടിയിൽ വരുന്നത്, അപ്പോൾ രാമൻ കൃഷ്ണന്മാരെ പോലുള്ള ആത്മാക്കളെയും ഉയർത്തുന്നു. അപ്പോൾ അച്ഛൻ ആദ്യം പവിത്രതയുടെ പ്രതിജ്ഞയാണ് ചെയ്യിക്കുന്നത്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ പവിത്രതയുടെ പ്രതിജ്ഞാപത്രം എഴുതാത്തവരായി? ഈ സഭയിൽ അങ്ങനെയുള്ള ആരും ഇരുന്നിട്ടില്ലല്ലോ. ആരാണോ പവിത്രതയുടെ പ്രതിജ്ഞ ചെയ്യാത്തവരായിട്ടുള്ളത്? അപ്പോ ആരോ പറഞ്ഞു എഴുതിയിട്ടില്ല എന്ന്. ബാബ പറയുകയാണ്, നിങ്ങൾ പഠിപ്പ് പൂർണ്ണമായും പഠിച്ചിട്ടില്ല, പൂർണ്ണമായും പഠിക്കുകയാണെങ്കിൽ നിങ്ങളും
എഴുതും. ബാബാ ജിൻകോ ബഹുത് ജ്യാദാ മഹത്വ ദേതേ ഹേ വോ ഹേ കന്യാഓ കാ ജീവൻ,
നിങ്ങളുടെ പേര് VIP ലിസ്റ്റിൽ വന്നു. ബാബ ഏറ്റവും കൂടുതൽ മഹത്വം കൊടുക്കുന്നത് എന്തിനാണ്? കന്യകയുടെ ജീവിതത്തിൽ കന്യകയുടെ പ്യൂരിറ്റിക്കാണ് കൂടുതൽ മഹത്വം കൊടുക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഭാരതീയ പരമ്പരയിൽ കന്യകമാർക്ക് വളരെയധികം പൂജയുണ്ട്. സന്യാസിമാരും പോയി കന്യകമാരുടെ പാദം തൊടുന്നു. അപ്പോൾ കന്യകയുടെ ജീവിതം എന്നുള്ളത് ഭാരതീയ പരമ്പരയിൽ വളരെ ഉയർന്നതായിട്ട് മാനിക്കുന്നു. മാതാപിതാവ് കന്യകമാരുടെ പാദപൂജ ചെയ്യുന്നു. ഇല്ല എങ്കിൽ കുട്ടികൾ അമ്മയുടെ അച്ഛന്റെയും കാലിലാണ് വീഴുന്നത്. പക്ഷേ ഭാരതീയ പരമ്പര അങ്ങനെയാണ്, കന്യകമാർക്ക് അത്രയും മാനം കൊടുത്തിരിക്കുന്നു. ഇത്രയും വിശേഷ ജീവിതം നയിക്കുന്നത് കാരണം അവർക്ക് ജന്മം കൊടുക്കുന്നവർ എത്ര വിശേഷവും ശ്രേഷ്ഠവുമായിരിക്കും. ഇനി ഒരു പക്ഷേ രാമന്റെ ആത്മാവിന് അവസാന ജന്മത്തിൽ 84th ജന്മത്തിൽ ജന്മം കൊടുക്കുന്ന വ്യക്തിത്വമുണ്ടെങ്കിൽ കൃഷ്ണന്റെ ആത്മാവിന് അവസാന ജന്മത്തിൽ ശാരീരിക ജന്മം കൊടുക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിത്വമുണ്ടെങ്കിൽ ആ വ്യക്തിത്വം അങ്ങനെ സാധാരണമായിരിക്കില്ല. സാധാരണമായിരിക്കുമോ? അല്ല, അങ്ങനെയായിരിക്കില്ല. തീർച്ചയായും അവർ വിശേഷ ആത്മാക്കളായിരിക്കും. അതുകൊണ്ടാണ് പരമാത്മാ അച്ഛൻ വന്ന് പറയുന്നത്, കുട്ടികളെ, ഞാൻ വിശേഷ ആത്മാക്കളെ തിരഞ്ഞെടുക്കുകയാണ്. ലൗകിക ജീവിതത്തിലും രാമകൃഷ്ണന്മാർ രണ്ടുപേരും പരസ്പരം പാർട്ട്ണറായിരുന്നു. വജ്രത്തിന്റെയും അതേപോലെ ആഭരണങ്ങളുടെ ഒക്കെ പാരദർശിയായിരുന്നു. അതേപോലെ തന്നെ ബ്രാഹ്മണത്വം അതേപോലെ അലൗകിക ജീവിതത്തിൽ എപ്പോഴാണോ വരുന്നത്, അവർ ഏതാണോ ഹീറോ രൂപി പാട്ട് ചെയ്യുന്ന ആത്മാക്കൾ അവരുടെയും പാരദർശിയാണ്. ആ ആത്മാക്കൾക്ക് വിശേഷ മഹത്വം കൊടുക്കുന്നവരാണ്. കുറച്ച് മുന്നോട്ടും പിന്നോട്ടും ഒക്കെ
ആയിരിക്കാം.
അതിനുവേണ്ടി അച്ഛൻ പറഞ്ഞിരിക്കുന്നു, ലാസ്റ്റിൽ വരുന്നവർക്കും ഫാസ്റ്റിൽ പോവാൻ
സാധിക്കും.
ഒരുപക്ഷെ ജ്ഞാനത്തിൽ അവസാനത്തിൽ വന്നവരായിരിക്കാം, എങ്കിലും അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്? ഗീതയിലും എഴുതിയിട്ടുണ്ട്, ശാസ്ത്രത്തിലും എഴുതിയിട്ടുണ്ട്, എപ്പോഴാണോ ബ്രാഹ്മണത്വത്തിൽ ഒരു പ്രാവശ്യം ജനിക്കുന്നത് അപ്പോൾ ആ ജന്മം ഒരിക്കലും വ്യർത്ഥമാകുന്നില്ല എന്ന്. പൂർവജന്മത്തിൽ ആരാണോ ബ്രഹ്മാവിന്റെ സന്താനമാകാനുള്ള സൗഭാഗ്യം പ്രാപ്തമാക്കിയത്, അവർ ശരീരം വിട്ടതിനു ശേഷവും ഈ ജന്മത്തിൽ എപ്പോഴാണോ വരുന്നത് അപ്പോൾ പൂർവജന്മത്തിന്റെ എന്തെങ്കിലും ഒക്കെ പ്രാരബ്ധം പ്രാപ്തി കൊണ്ടുവരുന്നു. ആ പ്രാലബ്ധത്തിന്റെ ആധാരത്തിൽ, പ്രാപ്തിയുടെ ആധാരത്തിൽ അതിന്റെ പൂർവജന്മത്തിന്റെ ബ്രാഹ്മണത്വത്തിന്റെ ജീവിതം ഏതാണോ അത് അടുത്ത ജന്മത്തിൽ ഏടായിട്ട് വരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സത്യമായിട്ടുള്ള ബ്രാഹ്മണ ജീവിതമാണ്. ആ ബ്രാഹ്മണൻ തന്നെ ബ്രഹ്മാവിന്റെ സന്താനം എന്ന് പറയുന്നുണ്ട്.
പറയുന്നുണ്ടെങ്കിലും
വാസ്തവത്തിൽ അവർ ബ്രഹ്മാവിന്റെ സന്താനങ്ങളല്ല. കാരണം ബ്രഹ്മാവിനെ അവർ തിരിച്ചറിഞ്ഞതേയില്ല. ബ്രഹ്മാവിന്റെ മുഖത്തിലൂടെ പുറത്തു വന്ന വാക്കിൽ അവർ നടക്കുന്നതേയില്ല. ഇവിടെ അച്ഛൻ പറയുന്നു, ആരാണോ ബ്രഹ്മമുഖത്തിലൂടെ ഉച്ചരിച്ച വാക്യത്തെ മാനിക്കുന്നത് അവരാണ് പക്കാ ബ്രാഹ്മണനെന്ന്. ആരാണോ തന്റെ ജീവിതത്തിൽ പവിത്രത ധാരണ ചെയ്യുന്നത് അവരാണ് പക്കാ ബ്രാഹ്മണൻ.
ജിതനെ ഭീ രാജായ ഹുവേ ഹൈ ഹിസ്റ്ററി മേ ദേഖ് ലോ ജോ ഭീ അപ്നേ ബഡേ ബഡേ മന്ത്രിയോ മഹാമന്ത്രിയോ കോ ആമാത്യോ കോ ബനാതേ ഹൈ.
അപ്പോൾ അവർ ബ്രാഹ്മണനെ ആദ്യം തിരഞ്ഞെടുക്കുന്നു. ഹിസ്റ്ററിയിൽ നോക്കിക്കോളൂ, ഏതൊക്കെ വലിയ വലിയ രാജാക്കന്മാർ ഉണ്ടായിട്ടുണ്ടോ അവർ തന്റെ വലിയ വലിയ മന്ത്രിമാർ മഹാമന്ത്രിമാർ ആമാദ്യന്മാരെ വെക്കുന്നു. അപ്പോൾ അവർ ആദ്യം ബ്രാഹ്മണനെ തിരഞ്ഞെടുക്കുന്നു. എന്തുകൊണ്ടാണ് അവർ തിരഞ്ഞെടുക്കുന്നത്? കാരണം അവർ ബ്രാഹ്മണ ജീവിതത്തെ പവിത്രമായിട്ട് അംഗീകരിക്കുന്നു, പവിത്രമാണെന്ന് മനസ്സിലാക്കുന്നു, മാനിക്കുന്നു. അതുകൊണ്ട് ബാബ പറയുകയാണ്, ഇനി ആരെങ്കിലും നിങ്ങളടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണ് ബ്രാഹ്മണനായത് എന്ന്. അപ്പോൾ അവരോട് പറയൂ, ഞങ്ങൾ ഡയറക്റ്റ് ബ്രഹ്മാവിന്റെ മുഖത്തിലൂടെ ജ്ഞാനം കേട്ട് ബ്രാഹ്മണനായി. ഏതാണ് ശാസ്ത്രത്തിൽ മഹിമയുണ്ട് ബ്രഹ്മാവിന്റെ മുഖത്തിലൂടെ ബ്രാഹ്മണൻ വന്നു എന്ന്? മുഖത്തിൽ ഏതൊരു മെഷീനും വെച്ചിരുന്നില്ല അതിൽ നിന്നും ബ്രാഹ്മണൻ പുറത്തു വരാൻ വേണ്ടി. ഇതൊക്കെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ പവിത്രതയുടെ പ്രതിജ്ഞ ചെയ്യുകയാണ്. അച്ഛനെ ഓർമ്മിക്കുന്നതിലൂടെയാണ് നമ്മൾ പാവനമാകുന്നത്. എന്താണ് രീതി പറഞ്ഞു തന്നത്? നമ്മൾ ആത്മാക്കൾ പതിതമായെങ്കിലും ജ്യോതിബിന്ദു ആത്മാക്കൾ അനേക ജന്മം എടുത്തെടുത്ത് ബീജം ദുർബലമാകുന്നു. സുഖം ഭോഗിച്ചു ഭോഗിച്ച് ദുർബലമായി കഴിഞ്ഞു. അങ്ങനെ തന്നെ ആത്മാരൂപി ബീജവും സുഖം ഭോഗിച്ച് ഭോഗിച്ച് ദുർബലമായി കഴിഞ്ഞു.
ബിന്ദു ആത്മാ ജബ് കംസോർ ഹോ ജാതി ഹൈ താംസി ബൻ ജാതി ഹൈ കാലി ബൻ ജാതി ഹൈ തബ് പരമാത്മാ ബാപ് ആകർ കേ തരീക ബതാതേ കി ബച്ചേ ജൈസേ തും ജ്യോതി ബിന്ദു ആത്മാ ഹോ പ്രകൃതി മേ ചമക്താ ഹുആ ജബ് സിതാരാ ഹോ.
അപ്പോൾ ഈ ബിന്ദു ആത്മ എപ്പോഴാണോ ദുർബലമാകുന്നത്, താമസിയാകുന്നത്, കറുക്കുന്നത്, അപ്പോൾ പരമാത്മാ അച്ഛൻ വന്ന് രീതി പറഞ്ഞു കൊടുക്കുകയാണ്. കുട്ടി, ഏതുപോലെ നീ ആത്മാവാണോ, നീ ജ്യോതിർബിന്ദു ആത്മാവാണോ, ഭൃഗുടിയിൽ തിളങ്ങുന്ന അത്ഭുത നക്ഷത്രമാണോ, ഏതിന്റെ പ്രകാശമാണോ കണ്ണിലൂടെ പുറത്തു വരുന്നത്? ഈ കണ്ണുകളിലൂടെ പുറത്തു വരുന്ന ഈ പ്രകാശമുണ്ടല്ലോ, ഇത് ആ ആത്മാരൂപി നക്ഷത്രത്തിന്റെ പ്രകാശമാണ്. ഇപ്പോൾ ഈ ആത്മാവ് ഈ ശരീരം വിട്ട് പുറത്തു പോകുന്നുവോ, അപ്പോൾ ശരീരത്തിലെ ഈ കണ്ണുണ്ടല്ലോ, അത് ബട്ടൺ പോലെയാകുന്നു. അതിൽ യാതൊരുവിധ പ്രകാശവും ഉണ്ടാവുന്നില്ല. കാരണം ആത്മാ സ്വയം പ്രകാശ സ്വരൂപമാണ്, അണുരൂപമാണ്, ജ്യോതി സ്വരൂപമാണ്. ആ ജ്യോതിർലിംഗത്തിന്റെ സ്മാരകമായി ഇന്നും ഭാരതവർഷത്തിൽ ആ 12 ലിംഗങ്ങളുടെ രൂപത്തിൽ പൂജ ചെയ്യുന്നു. ജ്യോതിബിന്ദുബിന്ദു ആത്മാക്കളുടെ അച്ഛൻ സുപ്രീം സോൾ ജ്യോതിർബിന്ദു ശിവൻ, അവരും ജ്യോതിർബിന്ദു ആണ്. അവർ എപ്പോഴാണോ ഈ സൃഷ്ടിയിൽ വരുന്നത്, ഏതെങ്കിലും മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത്, അപ്പോൾ ഈ കാര്യം പറഞ്ഞു തരികയാണ്. കുട്ടികളെ, ദേഹബോധത്തെ ഉപേക്ഷിക്കൂ. ഈ ദേഹത്തിന്റെ ബോധം വളരെയധികം താഴെ വീഴ്ത്തുന്നതാണ്. ഞാൻ ഡോക്ടറാണ്, ഞാൻ മാസ്റ്ററാണ്, ഞാൻ പ്രൊഫസറാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ പണ്ഡിതനാണ്, ഞാൻ രാജാവാണ്, ഞാൻ റാണിയാണ്. ഇതെല്ലാം ദേഹത്തിന്റെ ടൈറ്റിൽ ആണ്. ആത്മാവിന്റെ ടൈറ്റിൽ അല്ല. ഇനി പരസ്പരം ആത്മിക ദൃഷ്ടിയിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും പരമാത്മാവിന്റെ കുട്ടികൾ, ആത്മാ ആത്മാ, ഭായി ഭായ്, സഹോദര സഹോദരന്മാരാണ്. സഹോദര സഹോദരിയുമല്ല, സഹോദര സഹോദരന്മാരാണ്. ഇനി ഒരു പക്ഷേ സഹോദര സഹോദരന്മാരുടെ ദൃഷ്ടിയാണ് ഇരിക്കുന്നതെങ്കിൽ ഒരിക്കലും ആരും തന്നെ ഉയർന്നതും താഴ്ന്നതുമായിട്ടിരിക്കുന്നില്ല. ഇനി ആ ഉയർച്ചയും താഴ്ചയും ഇല്ല എങ്കിൽ പിന്നെ ആരടുത്തും നമ്മൾക്ക് ക്രോധമുണ്ടാകുന്ന കാര്യമേ ഇല്ല. അപ്പോൾ കാമത്തിന്റെയും ക്രോധത്തിന്റെയും കാര്യം തന്നെയില്ല. ഈ സ്ത്രീ ശരീരവും നമ്മൾ അനേക ജന്മം ധാരണ ചെയ്തിട്ടുണ്ട്. ഈ പുരുഷ ശരീരവും നമ്മൾ അനേക ജന്മം ധാരണ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇത് ഡബ്ബയാണ്. ഈ ഡബ്ബയുടെ രൂപം മാറിക്കൊണ്ടേയിരിക്കുന്നു. യഥാർത്ഥത്തിൽ സ്മൃതിയിൽ വെക്കേണ്ട കാര്യം എന്താണ്? അതാണ് ഞാൻ ജ്യോതിബിന്ദു ആത്മ, സ്റ്റാർ, നക്ഷത്രം. ഏതാണോ ഭ്രകൃതിയുടെ മധ്യത്തിൽ തിളങ്ങുന്നത്, ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. ഈ കണ്ണുകൾ കൊണ്ട് മലേറിയയുടെ കീടങ്ങളുണ്ട്. ഒരു തുള്ളി രക്തത്തിൽ അനേകം കോടിക്കണക്കിന് കീടങ്ങളുണ്ട്. അതും ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. എങ്കിലെന്താ, മലേറിയയുടെ കീടമില്ലേ? ഇപ്പോഴാണെങ്കിലോ ഡോക്ടർമാർ അങ്ങനെയുള്ള യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു. അതിലൂടെ ആ കീടങ്ങളെ കാണാൻ സാധിക്കും. അപ്പോൾ പരമാത്മാവും നമ്മൾക്ക് അങ്ങനെയുള്ള ദിവ്യ ബുദ്ധിയുടെ യന്ത്രമാണ് തരുന്നത്. ആത്മിക സ്ഥിതിയിൽ ഇരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള യന്ത്രമാണ് തരുന്നത്. അതിലൂടെ നമ്മൾക്ക് നമ്മുടെ ആത്മാവിന്റെ അനേക ജന്മത്തിന്റെ പാട്ട് അറിയാൻ സാധിക്കും. അതേപോലെ പരമാത്മാവിനെയും തിരിച്ചറിയാൻ സാധിക്കും. പരമാത്മാ അച്ഛൻ സുപ്രീം സോൾ ഇപ്പോൾ നമുക്ക് പറഞ്ഞു തരികയാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ ദേഹത്തിന്റെ സ്മൃതിയിലൂടെ, മണ്ണിന്റെ സ്മൃതിയിലൂടെ മണ്ണ് പോലെയുള്ള ബുദ്ധിയുള്ളവരായി മാറി. കള്ളന്റെയും കൊള്ളക്കാരന്റെയും സംഘമാണ് ചേരുന്നതെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയും ആ കള്ളന്റെയും കൊള്ളക്കാരന്റെയും സംസ്കാരം നിങ്ങളിലും വരില്ലേ? തീർച്ചയായിട്ടും വരും. അതേപോലെ ഇനി ഒരു പക്ഷേ മനബുദ്ധി കൊണ്ട് നാം നമ്മുടെ ദേഹത്തെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ദേഹമായാലും, അതായത് ഞാൻ വലിയ മിനിസ്റ്റർ ആണ്, അതേപോലെ മറ്റുള്ളവരെ ദേഹമായാലും, അപ്പോൾ ഈ ദേഹം മണ്ണാണ്. ആ മണ്ണ് മണ്ണിൽ അലിയാൻ പോകുന്നതാണ്. അപ്പോൾ ഈ മണ്ണിന്റെ ഉള്ളിലുള്ള ആ വജ്രമുണ്ടല്ലോ, അത് ശാശ്വതമാണ്. അതൊരിക്കലും നഷ്ടമാകുന്നില്ല. അതായത് താമസിയായി.
താമസിക്ക് ജനറേറ്റർ ആയ
ആ താമസിയെ സാത്വികമാക്കുന്നതിന് വേണ്ടി സുപ്രീം സോൾ ജനറേറ്റർ വന്നിരിക്കുകയാണ്. ഏതാണോ പവറിന്റെ ഖജാന സുപ്രീം സോൾ, ആരാണോ ഒരിക്കലും താഴെ വീഴാത്തത്,
സദാശിവ
സദാശിവൻ എന്ന് പറയുന്നു. ആ ജ്യോതിബിന്ദു ശിവനെ നമ്മൾ ഓർമ്മിക്കുകയാണെങ്കിൽ ആത്മാവ്, ആത്മാരൂപി ബാറ്ററി നമ്മുടെ ചാർജ് ആവും. ഈ അവസാന ജന്മത്തിൽ ആത്മാരൂപി ബാറ്ററി എത്രമാത്രം ചാർജ് ആകുന്നുവോ അത്രയും നമ്മൾ പവർഫുൾ ആത്മാവായി മാറും. ഈ ലോകത്തിൽ 500-700 കോടി ആത്മാക്കൾ, മനുഷ്യ ആത്മാക്കളുണ്ട്. ജനസംഖ്യ ഇപ്പോൾ 600-700 കോടി ആകാൻ പോവുകയാണ്. അവർ അങ്ങനെ അവസാനത്തിൽ ബ്രഹ്മലോകത്തിൽ നിന്നും ഇറങ്ങുന്ന ആത്മാക്കളാണ്. അവർക്ക് മനന ചിന്തന മന്ഥനത്തിനെ പറ്റി അറിയുകയില്ല. കീടങ്ങളെയും പാറ്റകളെയും പോലെയാണ്. അതുകൊണ്ടാണ് അച്ഛൻ മുരളിയിൽ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യ ആത്മാക്കൾ 500 കോടിയാണെന്ന്.
500 കോടി മനുഷ്യ ആത്മാക്ക ബാപ് മൈ സൃഷ്ടി പർ ആയാ ഹൂ.
500 കോടി മനുഷ്യാത്മാക്കളുടെ അച്ഛനായ ഞാൻ ഈ സൃഷ്ടിയിൽ വന്നിരിക്കുകയാണ് മനുഷ്യനെ മനുഷ്യൻ നിന്ന് ദേവതയാക്കുന്നതിന് വേണ്ടി. വേണമെങ്കിൽ ഇപ്പോൾ ആത്മാരൂപി ബാറ്ററിയെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. നിങ്ങളുടെ ആത്മാരൂപി ബാറ്ററി ഇപ്പോൾ ഡിസ്ചാർജ് ആയിരിക്കുകയാണ്. അതിന്റെ തെളിവിതാണ്. ദേവതമാരുടെ ചിത്രം നോക്കൂ, എത്രമാത്രം ആകർഷണമുള്ളതാണ്. വലിയ ആകർഷണമുള്ള കണ്ണുകളാണ് കാണിക്കുന്നത്. അവരുടെ മുഖത്തിൽ തന്നെ ആകർഷണമുണ്ട്. ഇന്ന് മനുഷ്യരുടെ ആകർഷണം, ആ ദൃഷ്ടിയുടെ ആകർഷണം അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ണുകളാണെങ്കിലോ ഉള്ളിൽ അമർന്നിരിക്കുകയാണ്. ഈ ശരീരത്തിലെ മുഖ്യ ജ്ഞാനേന്ദ്രിയം ഏതൊക്കെയാണ്? പറയാറില്ലേ, ഈ രണ്ടു കുട്ടികളും എന്റെ കണ്ണുകളാണെന്ന്. കണ്ണുകളുടെ ഉദാഹരണം എന്തിനാണ് തന്നത്? എന്തുകൊണ്ടെന്നാൽ ഏതൊക്കെ 5 ജ്ഞാനേന്ദ്രിയമുണ്ടോ അതിൽ കണ്ണുകളാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് മാനിക്കുന്നത്. ദൃഷ്ടിയുടെ പതനം ഉണ്ടായാൽ സൃഷ്ടിയുടെ പതനവും ഉണ്ടാകുന്നു. ദൃഷ്ടി പാവനമായി കഴിഞ്ഞാൽ മുഴുവൻ സൃഷ്ടിയും പാവനമാകാൻ സാധിക്കും. എല്ലാ ആധാരവും ദൃഷ്ടിയുടെ മേലാണ്. ദൃഷ്ടിയിലൂടെയാണ് സൃഷ്ടി പരിവർത്തനമാകുന്നത്. അതുകൊണ്ട് ഇന്നും ഭാരതീയ പരമ്പരയിൽ ഏതാണോ മനുഷ്യ ഗുരുക്കന്മാരുള്ളത് അവർക്ക് വേണ്ടി ഭക്തർ ഇന്നും പറഞ്ഞു വരികയാണ് ഗുരുജിയുടെ കൃപാദൃഷ്ടി വേണമെന്ന്. ആ കൃപാദൃഷ്ടിയുടെ കാര്യമല്ല ഇത്. ഇവിടെ യഥാർത്ഥത്തിലുള്ള കാര്യം എന്താണ്? ആത്മാ പരമാത്മാവിന്റെ കൂടെ കണക്ഷൻ യോജിപ്പിക്കുക. ഇത് സ്മൃതി രൂപി നൂലിലൂടെയാണ് ഈ കണക്ഷൻ യോജിപ്പിക്കുന്നത്. ഏതുപോലെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി നെഗറ്റീവിന്റെയും പോസിറ്റീവിന്റെയും വയർ വലിയ ബാറ്ററിയുമായി യോജിപ്പിക്കുന്നു. അല്ല, ജനറേറ്ററിന്റെ കൂടെ യോജിപ്പിക്കുന്നു. അപ്പോൾ ബാറ്ററി ചാർജ് ആവുന്നു. അതേപോലെ നമ്മുടെയും ഈ ആത്മാരൂപി ബാറ്ററിയാണ്. ഇപ്പോൾ പരമാത്മാവ് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഡിസ്ചാർജ് ആയിട്ടുള്ള ബാറ്ററി എപ്പോഴാണോ ചാർജ് ആവുന്നത്, അപ്പോൾ നമ്പർ വാർ ആത്മാക്കൾ ഈ സൃഷ്ടിയിൽ പ്രസിദ്ധമാവും.
പഹലേ അഷ്ടദേവ് പ്രസിദ്ധ ഹോംഗേ ജോ നവ ഗ്രഹോ കേ രൂപ് മേ ജോ ഭീ കോയി അനുഷ്ഠാൻ ഹോതാ ഹൈ ഭാരതീയ പരമ്പര മേ പൂജേ ജാതെ.
ആദ്യം അഷ്ടദേവതകളാണ് പ്രസിദ്ധമാവുക. ഭാരതീയ പരമ്പരയിൽ ഏതൊക്കെ അനുഷ്ഠാനമുണ്ടോ നവഗ്രഹത്തിന്റെ രൂപത്തിൽ പൂജിക്കുന്നു അവരെ.
ഭഗവാന്റെ സാത്ത് ഉൻകി ഭീ പൂജ ഹോതി.
ഭഗവാന്റെ കൂടെ അവരുടെയും പൂജ ഉണ്ടാകുന്നു. അതിനുശേഷം 108 ആത്മാക്കളാണ് ശ്രേഷ്ഠ ആത്മാക്കളാണ്. ആരെയാണോ വൈജന്തിമാല എന്ന് പറയുന്നത്, അവർ അവസാനത്തിൽ വികാരത്തിന്റെ മുകളിൽ പൂർണമായും വിജയം പ്രാപ്തമാക്കി. അവരും ഫസ്റ്റ് ക്ലാസ് ആത്മാക്കളാണ്. അവരുടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ ആത്മാക്കളും പ്രത്യക്ഷതാ രൂപി ജന്മം എടുക്കാൻ പോവുകയാണ്. ഏതുപോലെ കുട്ടികളുണ്ട്, എപ്പോൾ വരെ ഗർഭത്തിൽ ഗുപ്തമാണോ അപ്പോൾ ആർക്കും അറിയാൻ സാധിക്കുന്നില്ല. എപ്പോൾ കുട്ടി ഗർഭത്തിൽ നിന്നും പുറത്തു വരുന്നുവോ അപ്പോൾ പ്രത്യക്ഷമാകുന്നു. ആദ്യം വീട്ടുകാരുടെ മുന്നിൽ, പിന്നീട് ഗ്രാമക്കാരുടെ മുന്നിൽ, പിന്നീട് അങ്ങനെ 4 ഭാഗത്തും അവരുടെ പ്രശസ്തി ഉണ്ടാവുകയാണ്. അതേപോലെ ഈ ദിവ്യജന്മവും ആത്മ എടുക്കുമ്പോൾ ഈ മുഴുവൻ ലോകത്തും ആ ആത്മാക്കൾ പ്രത്യക്ഷമാകാൻ തുടങ്ങുന്നു. അത് രാമന്റെ ആത്മാവായാലും കൃഷ്ണന്റെ ആത്മാവായാലും സീതയുടെ ആത്മാവായാലും രാധയുടെ ആത്മാവായാലും അതുപോലെ പാർവതിയുടെ ആത്മാവായാലും.
അഭി 500 കരോഡ് മനുഷ്യാത്മയെ സൃഷ്ടി പര അപ്പനെ സ്വരൂപ് പഹചാനേ വാലി ഹേ.
ഇപ്പോൾ 500 കോടി മനുഷ്യാത്മാക്കളും ഈ സൃഷ്ടിയിൽ തന്റെ സ്വരൂപത്തെ തിരിച്ചറിയാൻ പോവുകയാണ്.
ഈ സത്യരൂപി രംഗമഞ്ച് ഹേ. ഇസ് രംഗമഞ്ച് പർ കോയി ഭീ പാർട്ട് ധാരി അപ്നെ പാർട്ട് കോ അഗർ ന ജാനേ തോ പരമാത്മാ ബാപ് കഹതേ ഹേ വോ ബേവകൂഫ് ആക്ടർ.
ഇത് സൃഷ്ടിരൂപി നാടകവേദിയാണ്. ഈ നാടകവേദിയിലും ഏതെങ്കിലും ഒരു പാട്ടുകാരി അവർക്ക് തന്റെ പാട്ടിനെ പറ്റി അറിയില്ല എങ്കിൽ പരമാത്മാ അച്ഛൻ പറയുകയാണ് അവർ വിഡ്ഢിയായ ആക്ടറാണെന്ന്. ആരാണോ തന്റെ പാട്ടിനെ തന്നെ അറിയാത്തത്. ഇപ്പോൾ നമ്മൾ വിഡ്ഢിയായിട്ടുള്ള ആക്ടേഴ്സിനെ വന്ന് അച്ഛൻ ബുദ്ധിമാനായിട്ടുള്ള ആക്ടേഴ്സ് ആക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിശാലിയാക്കുകയാണ് നമ്മൾ ഓരോ ജ്യോതിബിന്ദു ആത്മാക്കളും തന്റെ സ്വരൂപത്തിൽ ഇരുന്നതിന് ശേഷം തന്റെ 84 ജന്മത്തെ പറ്റി അറിയാൻ സാധിക്കുന്നു. ഇനി കുറഞ്ഞ ജന്മമാണ് അറിയുന്നതെങ്കിൽ അവർ കുറഞ്ഞ ജന്മം എടുക്കുന്നവരാണ്. ഇനി മുഴുവനായും 84 ചക്രത്തെ അറിഞ്ഞു എങ്കിൽ അവർ പൂർണ്ണമായും ദേവപദം എടുക്കുന്നവരാണ്. ഇപ്പോഴത്തെ ഈ സമയം ഉണ്ടല്ലോ, ഏത് സമയം? ആറ്റം ബോംബ് പൊട്ടുന്നതിനു മുന്നേയുള്ള സമയം.
50-60 സാൽ പേലെ ലോകോക്കോ ബുദ്ധി മേ ആറ്റം ബോംബ് ക്യാ ചീസ് ഹോതീ ഹേ യേ കിസീ കോ പതായി നഹീ താ.
ഇന്നേക്ക് 50-60 വർഷത്തിനു മുന്നേ ബുദ്ധിയിൽ അറിയില്ലായിരുന്നു ആറ്റം ബോംബ് എന്താണ് സാധനമെന്ന്.
മനുഷ്യ രൂപ മേ ഭഗവാൻ ഭീ സൃഷ്ടി പർ ആതേ ഹേ കലിയുഗി ദുനിയാ മേ.
മനുഷ്യരൂപത്തിലും ഭഗവാൻ എപ്പോഴാണ് ഈ സൃഷ്ടിയിൽ കലിയുഗത്തിൽ വരുന്നത്, അതും ആർക്കും തന്നെ അറിയില്ലായിരുന്നു. ഇപ്പോൾ എവിടെ പോയാലും അവിടെ ഭഗവാൻ.
ഇത്രമാത്രം
ഭഗവാനാണ് ഈ ഭാരതവർഷത്തിലുള്ളത്. ആ വളരെയധികം ഭഗവാന്റെ ഇടയിൽ ഏതെങ്കിലും വജ്രവും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഗീതയിൽ പറഞ്ഞിരിക്കുന്നു മൂഢമതികൾ തിരിച്ചറിയുന്നില്ല എന്ന്. എന്തുകൊണ്ടെന്നാൽ ഞാൻ സാധാരണ ശരീരത്തിലാണ് വന്നിരിക്കുന്നത്.
പരമാത്മാ ബാപ്പു ജബ് ആതേ ഹേ തോ കോയി ചമത്കാർ നീ കർത്തേ.
പരമാത്മാ അച്ഛൻ വരുമ്പോൾ ഏതൊരുവിധ അത്ഭുതമൊന്നും കാണിക്കുന്നില്ല. പ്രകൃതിയുടെ ഒരു നിയമത്തെയും ലംഘിക്കുന്നില്ല. അവരെല്ലാ കാര്യവും അങ്ങനെ സഹജ സഹജമായിട്ടാണ് ചെയ്യുന്നത്, ഏതുപോലെ സാമാന്യ മനുഷ്യർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ സുപ്രീം സോളിനെ ഈ കണ്ണുകൾ കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കില്ല. ഈ കണ്ണ് വിനാശിയാണ്, സുപ്രീം സോളും ആത്മാവും അവിനാശിയാണ്. ഒരു ആത്മാവിന്റെ പാട്ടിനെയും നമ്മൾ ഈ കണ്ണുകൾ കൊണ്ട് കണ്ട് തിരിച്ചറിയാൻ സാധിക്കില്ല. ഇത് പരമാത്മ അച്ഛൻ വന്നാണ് നമുക്ക് മൂന്നാമത്തെ നേത്രം നൽകുന്നത്. അവർ വന്ന് ത്രിനേത്രിയാകുന്നു. അവർ മൂന്നാമത്തെ ജ്ഞാനത്തിന്റെ നേത്രം തരികയാണ്. ആ ജ്ഞാന നേത്രത്തിലൂടെ നമ്മൾ നമ്മുടെ അനേക ജന്മത്തെ തിരിച്ചറിയുന്നു.
സാധാരണ സ്വരൂപ
അതേപോലെ പരമാത്മാ അച്ഛന്റെ സാധാരണ സ്വരൂപത്തിൽ ആ വിശേഷ വേറിട്ട പാട്ട് ചെയ്യുന്ന സുപ്രീം സോളിനെയും തിരിച്ചറിയുന്നു. അവർ ഏത് വിശേഷ മൂർത്തികളിലൂടെയാണോ പാട്ട് ചെയ്യുന്നത് ആ ത്രിമൂർത്തികളെയും തിരിച്ചറിയുന്നു. ആരാണ് ബ്രഹ്മ, ആരാണ് വിഷ്ണു, ആരാണ് ശങ്കർ, ഇത് പൂർണമായും മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രൂഫ് സഹിതം മനസ്സിലാക്കാൻ സാധിക്കണം. പ്രൂഫും പ്രമാണവും ഇല്ലാതെ ബുദ്ധിമാന്മാർ ഈ കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകില്ല. ബുദ്ധിമാന്റെയും ബുദ്ധിയായിട്ടുള്ള പരമാത്മാവ് ഈ സൃഷ്ടിയിൽ വന്നിരിക്കുകയാണ്. ബുദ്ധിയുടെ വരദാനം തരുന്നവനാണ്, അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ആ വരദാനം എടുത്തുകൂടാ? ഇപ്പോൾ അവസാനത്തെ ചാൻസ് ആണ്, നമ്മുടെ എല്ലാം അവസാന ജന്മമാണ്. ആറ്റമിക എനർജി നമ്മുടെ വീടിനെ അലങ്കരിക്കാനല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ തന്റെ മുഴുവൻ കാര്യവും ചെയ്യാൻ വേണ്ടിയാണ്. ഇത് അതേ മഹാഭാരി മഹാഭാരത പ്രസിദ്ധ മൂസലമാണ്. ഇത് അതേ ഗീതയുടെ പ്രസിദ്ധ ഭഗവാന്റെ അണപ്പല്ലാണ്. ഏതിനു വേണ്ടിയാണോ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് അല്ലയോ അർജുന, ഈ മുഴുവൻ ലോകവും എന്റെ അണപ്പല്ലിനിടയിൽ ചവച്ചരയാൻ പോവുകയാണ്. ഈ ആറ്റമിക എനർജി രൂപി ആറ്റം ബോംബ് മുകളിലും നീന്തുകയാണ്. അതേപോലെ താഴെ ഭൂമിക്കടിയിലും തുരങ്കത്തിൽ വെച്ചിരിക്കുകയാണ്. ഈ ലോകം ഇപ്പോൾ കാലത്തിന്റെ വായിലാണ് ഉള്ളത്. ഇപ്പോൾ വെടിമരുന്നിന്റെ കൂമ്പാരത്തിൽ ഇരിക്കുകയാണ് ഈ ലോകം. പക്ഷെ എന്തുകൊണ്ടാണ് ഇതെല്ലാം തന്നെ സാമാന്യ രൂപത്തിൽ ഈ ലോകത്തിൽ നടന്നു വരുന്നത്? ഇത് അതുകൊണ്ടാണ് സാധാരണ രൂപത്തിൽ നടക്കുന്നത്. കാരണം പരമാത്മാവിന്റെ ഏത് സ്ഥാപനയുടെ കാര്യമാണോ, പുതിയ ലോകം ഉണ്ടാക്കുന്ന ഏത് കാര്യമാണോ, അത് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല.
സ്ഥാപന दैवी राजधानी बन जाती है तो एटमिक एनर्जी अपना काम करना शुरू करती है।
കാര്യം എപ്പോഴാണോ പൂർത്തിയാവുന്നത്, സ്ഥാപനം എപ്പോഴാണോ ഉണ്ടാവുന്നത്, രാജധാനി എപ്പോഴാണോ സ്ഥാപിക്കപ്പെടുന്നത്, ദൈവിക രാജധാനി എപ്പോഴാണോ ഉണ്ടാവുന്നത്, അപ്പോൾ ഈ ആറ്റമിക എനർജിയും തന്റെ കാര്യം ചെയ്യാൻ ആരംഭിക്കും.
ആറ്റം ബോംബോക്കെ വിസ്ഫോടത്തെ പ്രകൃതി ഡോലായമാണ് ഊജാൻ.
ആറ്റം ബോംബിന്റെ വിസ്ഫോടനത്തിലൂടെ ഈ പ്രകൃതി ഒന്ന് ഇളകിമറിയും.
പൃഥ്വി ഡോലായമാൻ ഹോഗി ഭൂകമ്പായെങ്കേ ഈ ബഡെ ബഡെ അട്ടാരിയാ മഹൽമാണിയാ ജോ മൾട്ടി मिलियनर्स के बनाए हुए मल्टी मिलियन मंजिल के जो मकान है वो ताश के पत्तों की तरह उड़ जाएंगे.
എപ്പോഴാണോ ഇളകാൻ തുടങ്ങുന്നത്, അപ്പോൾ ഭൂകമ്പം വരും. അപ്പോൾ വലിയ വലിയ മുഗൾ മുറിയും കൊട്ടാരവും മാളികയും മൾട്ടി മില്യനേഴ്സ് ഉണ്ടാക്കിയ മൾട്ടി നിലയുള്ള ഏതാണോ കെട്ടിടം, അത് ഷീട്ട് കൊട്ടാരം പോലെ
പറക്കുന്നതായിരിക്കും.
അതിനു മുന്നേ നമ്മൾ കുട്ടികൾ നമ്മുടെ പുരുഷാർത്ഥം പൂർണ്ണമായും ചെയ്യണം.
नहीं तो यही हो जाएगा कि भगवान मिला और भगवान मिलने के बाद भी अपना भाग्य नहीं बना पाया.
ഇല്ലെങ്കിൽ അങ്ങനെയായിരിക്കും, ഭഗവാനെ കിട്ടിയിട്ടും നമ്മുടെ ഭാഗ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല.
जो गायन है कि ब्रह्मा भाग्य बांटने के लिए आया और तुम सोए हुए थे क्या.
ഏതാണോ മഹിമയുള്ളത്, ബ്രഹ്മ ഭാഗ്യം പങ്കിടാൻ വന്നപ്പോൾ നീ എന്താ ഉറങ്ങിയിരിക്കുകയായിരുന്നു.
ऐसा गायन सार्थक करने वालों की लिस्ट में हमारा नाम नहीं आना चाहिए.
അപ്പോൾ ഈ മഹിമ സാർത്ഥകമാക്കുന്നവരുടെ ലിസ്റ്റിൽ നമ്മുടെ പേര് വരാൻ പാടില്ല. നമ്മൾ പരമാത്മാവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സിക്കീലത
കുട്ടികളാവും.
നമ്മൾ അവരെ വിരോധം ചെയ്യുന്ന രാക്ഷസി കുട്ടികൾ ആയി തെളിയുന്നവരല്ല. ശാസ്ത്രങ്ങളിൽ ഏതാണോ മുഖം കാണിച്ചിരിക്കുന്നത്, 2000 വർഷത്തിന് മുന്നേ അജന്ത എലോറ എലിഫന്റ ഏതാണോ ഗുഹകൾ ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൽ ഏതൊക്കെ മുഖങ്ങളാണ് കാണിച്ചിരിക്കുന്നത്, ആ മുഖങ്ങൾ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി രാക്ഷസി മുഖം ഉണ്ടാക്കാം, അല്ല ദൈവിക മുഖം ഉണ്ടാക്കാം.
ഈ തക്ദീർ കീ ചാബി പരമാത്മാ ബാപ് ഹമാരി മുട്ടി മേ ദേ രഹാ ഹൈ.
ഈ ഭാഗ്യം ഉണ്ടാക്കുന്ന താക്കോൽ പരമാത്മാ അച്ഛൻ നമ്മുടെ കൈകളിലാണ് തന്നിരിക്കുന്നത്. കൈക്കുള്ളിലാണ് നിന്റെ ഭാഗ്യം എന്ന് അവർ അങ്ങനെ പാടുന്നു. വാസ്തവത്തിൽ നമ്മുടെ ഭാഗ്യമാണ് നമ്മുടെ കൈക്കുള്ളിൽ ഉള്ളത്.
ഓം ശാന്തി.
ഓം ശാന്തി.